ഹലോ, നമസ്കാരം. ഇന്ന് ഒരു സ്വറവർച്ചിലാവാൻ വിചാരിച്ചു. നജീബ് ആണ് എൻ്റെ അടുത്തുള്ളത്. എൻ്റെ പിന്നിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ചിത്രം വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആക്ച്വലി ഇങ്ങനെ ഒരു സംസാരം വേണമെന്ന് ഉദ്ദേശിക്കാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ അതിൻ്റെ ഉള്ളിലൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെസ്സേജ് ഇട്ടു. നിങ്ങൾക്ക് ഈ അമേരിക്കയിലുള്ള ഈ ചിത്രകാരന്മാരൊക്കെ ആയിട്ടും സംസാരിച്ചിവിടെ നിന്നല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു, ചിത്രകാരന്മാരെ നമ്മൾ എവിടെ നിന്നായി കണ്ടുപിടിക്കാൻ. അപ്പം എനിക്കാണെങ്കിൽ അങ്ങനെ അറിയുന്നൊരു ചിത്രകാരൻ ഉണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. പിന്നെ പിന്നീട് പെട്ടെന്ന് ആലോചിച്ച്, അല്ല, ഫുൾ പ്രൊഫഷണൽ ചിത്രകാരനാവേണ്ട ആവശ്യമില്ല, ചിത്രകലയുമായി ബന്ധമുള്ള ആൾക്കാർ. അങ്ങനെ നോക്കുമ്പോൾ നജീബ് മാത്രമല്ല, വേറൊരാളെയും കൂടെ ഞാൻ അപ്പം മനസ്സിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ഒരാളൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ നമുക്ക് സംസാരിക്കാം എന്നുള്ളത്. മാത്രമല്ല, ഐ തിങ്ക് കോൺവെർസേഷൻസിനുള്ള സ്പേസ് നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഫ്രീ വീലിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ നമുക്ക് ചിത്രങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പ്രൊഫഷനെ കുറിച്ചും ഒക്കെ സംസാരിച്ച് ഇതാക്കാം എന്നുള്ളതാണ്. അപ്പം വിത്ത് ദാറ്റ്, നജീബ് ഒരു ക്വിക്കായിട്ടൊന്ന് നജീബ് എന്ത് വേണം പറയാം നജീബിനെ.
വളരെ വളരെ സന്തോഷം ഇങ്ങനെ വിനോദിൻ്റെ എപ്പിസോഡിൽ വരാൻ പറ്റിയത്. വളരെയധികം റീച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അധികം ഇൻ്റർവ്യൂസും ഇതൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. ആരായാലും ആ ഒരു നല്ല മനുഷ്യൻ ആ ചോദിച്ച ചോദ്യത്തിനും നന്ദി. യാ, ഞാൻ ഒരു ഒരു യുനോ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, നമ്മളൊരു ഹോബി ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വളരെ യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ നമ്മൾ വായിപ്പോൾ ആൾ പ്രായമായിട്ടുണ്ടെങ്കിലും നമ്മൾ യങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെ കാണുന്നത്. ഒരുപാട്
ഞങ്ങൾ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് എന്നെക്കാട്ടും ചെറുപ്പം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ വിദ്യ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അത് വേറെ അപ്പൊ ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ആർട്ടിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് വാട്ടർ കളർ ആണ് നമ്മളുടെ ഒരു മീഡിയം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പം ഇപ്പൊ ആർട്ടിന്റെ കാര്യം നോക്കുമ്പം ധാരാളം ഹോബി ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഹോബി, ഒരു ഹോബി വേണം എന്ന് വിചാരിച്ച് നമ്മളോടൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഹോബി. ആർട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ലേ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ? ഈ ഇപ്പൊ ചെറിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റാത്ത ഒരു കുട്ടിയില്ല. എവറി വൺ ഇസ് എൻ ആർട്ട്, എവറി കിഡ് ഇസ് എൻ ആർട്ടിസ്റ്റ്. പക്ഷെ പിന്നെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഗ്രഹിക്കും, നമുക്ക് ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചില ആൾക്കാർ, ഇപ്പം നജീബിനെ പോലുള്ള ആൾക്കാർ, അത് താല്പര്യമായിട്ട് അതായത് കുട്ടികൾ ചിത്രം വരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇരുന്ന് വരച്ചിട്ട് ആ ചിത്രകല നജീബിൻ്റെ ഭാഗമായിട്ട് മാറുന്നു.
അതിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. പക്ഷേ ഒരുപാട് കാലം ഞാൻ ചിത്രം വരയ്ക്കാതെ ഒരേ വർഷങ്ങളോളം ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ട്. വല്ലപ്പോഴും ഒരു 5 കൊല്ലം കൂടുമ്പോ 10 കൊല്ലം കൂടുമ്പോ എന്തെങ്കിലും ചിത്രം വരയ്ക്കും, ധാരാളം കാണിക്കും ഇനോ. അതല്ലാതെ കഴിഞ്ഞൊരു ശരിക്കും ഒരു 5-6 വർഷത്തിലാണ് ഞാനിത് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ചിത്രം വരാന്ന് പറയുന്നത് എനിക്കിപ്പോ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ളൊരു മെമ്മറി എന്ന് പറയുന്നത്, ഞാൻ വീട്ടിൽ പണ്ട് ഏതോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ എൻ്റെ ഫാദർ വരച്ചിരുന്ന കുറച്ച് ചിത്രങ്ങൾ കണ്ടു. അത് എൻ്റെ ഫാദറിനെ അറിയുന്ന ആരും അങ്ങനെ ആൾ ചിത്രകാരനാണെന്നൊന്നും പറയില്ല. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് പണ്ടത്തെ മാതൃഭൂമി പോലുള്ള മാഗസിൻസിലൊക്കെ ഈ നമ്പൂതിരിയൊക്കെ വരയ്ക്കുന്ന ചിത്രങ്ങൾ പോലെ. അപ്പം അതൊക്കെ ഞാൻ അന്ന് കോപ്പി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഒരു 3-4 പിക്ചേഴ്സ് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഫാദർ വരച്ചിരുന്നത്. അത് ഞാൻ അങ്ങനെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ സ്കൂളിൽ ഒരു ആർട്ട് മാഷായിട്ട് കുറച്ച് സൗഹൃദം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു ഒരു സ്പെസിഫിക് ഒരു ക്യാരക്ടർ മനുഷ്യനായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു താടിയൊക്കെ വളർത്തി, മുടിയൊക്കെ വളർത്തി, നാടകങ്ങളിലും അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു ചന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് ചന്ദ്രനാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അന്ന് കാലത്ത്, ഇത് ഞാൻ പറയുന്നത് 1980s ഞാൻ കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിൽ പഠിക്കുന്ന ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം അദ്ദേഹം അന്ന് കാലത്ത്, നമ്മൾ സബ്ജക്ട് മാറി പോവാണെന്നാലും
വേണ്ടിയിട്ട്
അന്ന് നാട്ടില് BJP ക്കാരും RSS ആരൊക്കെ വളരെ കുറവായിരുന്നു. അപ്പം അദ്ദേഹം ഭയങ്കര BJP RSSന്റെ ആളായിരുന്നു. അന്ന് അടിയന്തരാവസ്ഥ കാലത്തുള്ള അവരെ ജയിലിലടച്ച സമയങ്ങളിലും ഉള്ള കഥകളൊക്കെ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. പക്ഷെ അദ്ദേഹമായിട്ട് എനിക്ക് ഇത്തിരി ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ട് റൂമിലൊക്കെ പോയിരുന്നിട്ട് അദ്ദേഹം വരയ്ക്കുന്നതോടൊപ്പം ഞാനത് ഒബ്സർവ് ചെയ്യാറുള്ളതൊക്കെ ഉണ്ട്. ഒരു സമ്മർ വെക്കേഷനിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഒരു ഗാന്ധിയുടെ ഒരു ചിത്രം ഞാൻ അങ്ങനെ വരയ്ക്കാൻ ഒരു ഒരു മാസത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിച്ചു. അന്നത്തെ ഒരു ഹിന്ദി ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കവറിലുണ്ടായിരുന്ന ഒരു ഐക്കോണിക് പിക്ചറായിരുന്നു അത്. ഗാന്ധി ഇങ്ങനെ ഒരു വെളിച്ചത്തിലോട്ട് നടന്നു പോകുന്ന ഒരു പിക്ചർ, കൈയൊക്കെ വീശിയിട്ടുള്ളത്. അത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വരച്ചു. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു, ഒരു മാസം ഇരുന്നിട്ട് അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഒന്ന് രണ്ട് വർഷം എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്നിട്ട് കുറേ ചിത്രങ്ങൾ വരയ്ക്കുന്നതും ഇതൊക്കെ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് ആൾ വരയ്ക്കുന്ന ചിത്രങ്ങളും ഞാനിങ്ങനെ കാണുമായിരുന്നു. പിന്നെ അതിന് ശേഷമൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ വരയ്ക്കും. സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഇനോ വരയ്ക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫൈൻ ആർട്സ് സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്നപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു. പിന്നെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ 5 വർഷം കൂടുമ്പോൾ 10 വർഷം കൂടുമ്പോൾ അങ്ങനെയൊക്കെ വരയ്ക്കും. പിന്നെ ഒരു കഴിഞ്ഞൊരു 5-6 വർഷം ഇത് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം, ഞാൻ പലവിധം മീഡിയത്തിലും ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് ഞാൻ ഒരു മീഡിയത്തിൽ ഫോക്കസ് ചെയ്യണം. അപ്പം വാട്ടർ കളറിൽ ആൾക്കാർ പറയുന്നത് മാസ്റ്റേഴ്സ് മീഡിയം ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നൊരു മീഡിയം എന്നൊക്കെ. പക്ഷെ അതേസമയം ഇത് സെറ്റപ്പ് ചെയ്യാനും ഇത് വെച്ച് ട്രാവൽ ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞാൻ അപ്രോച്ച് ചെയ്തതിൻ്റെ രീതി, ഞാൻ പണ്ട് ഇത് ചെയ്തിരുന്നപ്പോൾ നമ്മൾ ഒരു ഒരു ക്യാൻവാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റേ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് പോരുന്നു. അതിനുശേഷം അതിന് പുറമേ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക ഒരു പെയിൻറ്റിംഗ് എന്നുള്ളത്, അങ്ങനെ കുറച്ച് ടെക്നിക്കുകളും പരിപാടികളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇവിടുത്തെ കുറേ ആർട്ടിസ്റ്റുകളെയും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുറച്ച് വാട്ടർ കളർ ആർട്ടിസ്റ്റുകളുടെ വർക്ക് കണ്ടിട്ട് അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് ഒരു 1-2 ആർട്ടിസ്റ്റുകൾ ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാനത് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ബാക്കിലോട്ട് പോയി, എന്ന് വെച്ചാൽ നമ്മൾക്ക് പരിചയമില്ലല്ലോ ആ രീതി. അത് പിന്നെ ഒരു ഇങ്ങനെ പതുക്കെ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അതിങ്ങനെ ശരിയായിട്ട് വരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഔട്ട്ഡോർ പെയിൻറ്റിങ്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പെയിൻറ്റിങ് ചെയ്യാതെ പകരം അവിടുത്തെ ഒരു എസെൻസ് ക്യാപ്ചർ ചെയ്യുക, പിന്നെ അവിടുത്തെ ഒരു ഫീലിംഗ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ പിന്നെ സോഷ്യൽ മീഡിയയും ഇതിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആൾക്കാരുടെ അഭിപ്രായങ്ങളും മറ്റുള്ള ആർട്ടിസ്റ്റിനെ കാണുക, അവരുടെ വർക്ക് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവുക, അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നു പതുക്കെ പതുക്കെ.
അപ്പോൾ ഈ പറഞ്ഞ ചെറിയ 1-2 നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ ചില സ്ഥലത്ത്, പക്ഷെ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം, ആർട്ടിസ്റ്റ് ചന്ദ്രൻ്റെ ചന്ദ്രമാഷയുടെ കാര്യം പറഞ്ഞപ്പം ചന്ദ്രമാഷയുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഹൈൻസൈറ്റിലാണ് ഓർമ്മ തന്നെ വരുന്നത് അല്ലേ. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളൊക്കെ വളർന്നൊരു കാലത്ത് ഒരാളുടെ മതവും രാഷ്ട്രീയവും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഹിന്ദു ആയിരുന്നു, അവൻ മുസ്ലിം ആയിരുന്നു, ഇതാണോ എന്നുള്ളത്, അത് അത് ധാരാളം ആൾക്കാർ ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാരിൽ നമ്മളെ മൈകൊക്കെ 50കളിലുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരിക്കാൽ മതി ലോകം മാറിയിട്ടുണ്ടെന്നത്. പക്ഷെ അവിടെ തന്നെയാണ് ഈ കലയ്ക്ക് വലിയൊരു പ്രസക്തി വരുന്ന ഒരു പോയിന്റ് വരുന്നത്. അതിപ്പോൾ പാട്ടായാലും ചിത്രകലയായാലും പുസ്തകം പറയാൻ പറ്റില്ല, അതിന് പുസ്തകത്തിൽ ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അയാളുടെ ഇടതോ വലതോ എങ്ങോട്ടാണ് ചെരിവ് എന്നുള്ളത് കൃത്യമായിട്ട് പുസ്തകത്തിൽ കാണാൻ പറ്റും. പക്ഷേ ചിത്രങ്ങളിലും പാട്ടിലും അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കവിതയിൽ മനസ്സിലാക്കാം കവിതയുടെ ആശയം ഏത് ഭാഗത്തേക്ക് ചാഞ്ഞിട്ടുണ്ടെന്നോ അല്ലെ എന്താണ് അതിൻ്റെ ഒരു ഇതിന് അതിൽ അജണ്ടയുണ്ടോ ഇല്ലയോ എന്നൊക്കെ കവിതയിൽ നിന്ന് മനസ്സിലാക്കാം. എനിക്കൊന്ന് പാട്ടിനും ചിത്രത്തിനും ഉള്ള ആ ഒരു യൂണിവേഴ്സൽ ഫീല് പല കലകൾക്കും ഉണ്ടാവില്ല. ഡാൻസിനൊരു കഥ പറയുന്നത് കൊണ്ട് ഡാൻസും അതിൻ്റെ ഒരു ഇത് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് തോന്നിയിട്ടുണ്ട് കലകൾ
അത് തീർച്ചയായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആർട്ടിന്റെ നമ്മൾ ആർട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ലാംഗ്വേജ് ഇല്ലല്ലോ, ആർട്ട് ഇറ്റ്സെൽഫ് ഈസ് ലാംഗ്വേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കൾച്ചറിലുള്ളതും ഏത് കൾച്ചറിലുള്ള ആൾ വരച്ചതായാലും ഏത് വ്യൂ പോയിന്റുള്ള ആൾ വരച്ചതായാലും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും, അത് ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലാംഗ്വേജിൻ്റെ ബാരിയർ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആർട്ടിസ്റ്റ് ചന്ദ്രൻ ചന്ദ്രമാഷ്ടകാര്യം പറഞ്ഞപ്പോഴും ആ ഒരു വേറൊരു പ്ലെയിനിലാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ വീട്ടിലുള്ള സൊസൈറ്റി പോലെ അത്ര ഒരു പോളറൈസ്ഡ് ആയിരുന്നില്ല അന്ന്. അപ്പൊ അന്ന് ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ഒരു പേരുണ്ടല്ലോ, സംഖ്യയാണ് സുരാപ്പി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പലവരും പേരുണ്ടല്ലോ, ആ ടാഗുകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് അറിയാം ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ടെന്നും ഇതൊക്കെ അറിയാം. പിന്നെ ഇപ്പോഴത്തെ പോലെ ഇന്റർനെറ്റ് ഒക്കെ ഇരുന്നിട്ട് രാത്രി രാവിലെ പോലും വൈകുന്നേരം വരെയും ബാക്കിയുള്ളവരെ കുറ്റം പറയലും ആയിട്ട് പ്രോബ്ലം കണ്ടെത്തുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല അന്ന്. അന്ന് നമ്മൾ കൺവീനിയൻസ് ഇപ്പൊ ആള് വീട്ടിൽ വന്നിരുന്ന ചില ഒരു കാർപ്പൻറ്റർ എനിക്ക് ഓർമ്മയുണ്ട്, ആള് പക്ക RSS കാരനായിരുന്നു. അത് നമുക്കറിയാം, ആള് കാർപ്പൻറ്ററാണ്, ആള് വരും, ആളുടെ പണി ചെയ്ത് ആള് പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആൾക്കാർ കുറച്ചും കൂടി ചൂസിയാണെന്ന് തോന്നുന്നു.
അതും സാമൂഹ്യ മാധ്യമത്തില് സ്വതവേയുള്ള ജീവിതത്തിനെക്കാട്ടും ഒരു ഇരട്ടി ഇതുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം. കാരണം സാമൂഹ്യ മാധ്യമം എല്ലാത്തിനെയും ഒരു ഒന്ന് പതിന്മടങ്ങ് ഇതാക്കും. കാരണം ഇപ്പൊ നേരിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു മാധ്യമമായി മാറുകയാണ്. പക്ഷേ നമുക്ക് ഇതിലേക്ക് എന്താ പറയാ, കലയിലേക്ക് ആർട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പൊ അച്ഛൻ്റെ അടുത്ത് വരയ്ക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ്
ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരും പറഞ്ഞറിയില്ല. ഈ ഒരു പുസ്തകത്തിൽ 4 ചിത്രങ്ങൾ അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ആള് ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ടില്ല, ആളങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ അതെനിക്കൊരു ട്രിഗറായെന്ന് തോന്നുന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അന്നത്തെ മാതൃഭൂമി മാഗസിൻസിലൊക്കെ വരുമ്പോൾ അതിൽ ഈ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, നമ്പൂതിരി, മദനൻ ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ വരയ്ക്കുന്ന ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾ നോക്കി കോപ്പി അടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അന്നൊക്കെ എൻ്റെ എല്ലാം ഓർക്കുന്ന കൊണ്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരച്ച ചിത്രങ്ങൾ അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഒറിജിനലായിട്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഫോട്ടോസൊക്കെ കണ്ടിട്ട് അതിങ്ങനെ കോപ്പി ചെയ്യാൻ നോക്കും, അങ്ങനത്തെ വർക്ക്. അത് മാത്രമേ
ആർട്ട് സ്കൂളിൽ പോവുക എന്നുള്ളൊരു ഓപ്ഷനായിട്ടെങ്കിലും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ചിന്ത ഉണ്ടായിരുന്നു.
എനിക്ക് ആർട്ടിനേക്കാൾ അന്ന് ഞാൻ കോളേജില് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് ചിന്ത ഉണ്ടായിരുന്നു, ഓ എഞ്ചിനീയറിംഗ് കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എഞ്ചിനീയറിംഗ് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. നമ്മുടെ ഒരു സൊസൈറ്റി ഒരു എക്സ്പെക്ടേഷനും സ്കൂളിൽ എന്തെങ്കിലും കുഴപ്പമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ അങ്ങനെയൊക്കെ പോകുന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഞാൻ ഇത് ഒരു ടോപ്പ് പ്രയോറിറ്റി ആയി വെച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ലെങ്കിൽ വേറെ കുറച്ച് ആർട്ട് എന്ന് പറയാൻ പറ്റില്ല, ലിബറൽ ആർട്സ് ഏരിയകളിൽ ഇപ്പം ജേർണലിസം അങ്ങനത്തെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. പണ്ട് ഈ കുറച്ച് ജേർണലിസ്റ്റുകളൊക്കെ ഞാൻ മാതൃഭൂമി ഇതിലൊക്കെ എന്നെ വായിക്കുമ്പോഴും അവരുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോവുക, എനിക്ക് യാത്ര പണ്ടേ താല്പര്യമുള്ള ഒരാളായിരുന്നു, അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ പോവുക, അവിടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്നു. പിന്നെ ആർട്ട് ഒരു കരിയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി അത് ആലോചിച്ച് തുടങ്ങുന്നത്. ഇനി ഒരു ഏതെങ്കിലും ഒരു റിട്ടയർഡ് സെമി റിട്ടയർഡ് സ്റ്റേജിലെത്തുമ്പോൾ അങ്ങനത്തെ ഒരു ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് എന്നുള്ള ഒരു ആലോചന ഇപ്പോൾ ഉണ്ട്. പക്ഷേ അത് ഒരു സൊസൈറ്റിയുടെ കണ്ടീഷനിങ് ആയിരിക്കണം.
എന്തുകൊണ്ടാണ് അത് നന്നാവുമെന്ന് തോന്നുന്നത്? എന്താ ഒരു ഫുൾ ടൈം കരിയർ ആണെങ്കിൽ നന്നാവുമെന്ന് തോന്നാനുള്ള കാരണം? ഇപ്പൊ അങ്ങനെ തോന്നാനുള്ള കാരണം
ഇപ്പൊ തോന്നുന്നു ഇപ്പോഴത്തെ സ്റ്റേജിൽ, ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ അമേരിക്കയിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരുവിധം നമ്മളൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് തോന്നുന്നത് ഇപ്പൊ ചെയ്യുന്നത് ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ഫുൾ ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എൻജോയബിൾ ആയിരിക്കും എന്നുള്ളത് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടുത്തെ ആർട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രോഗ്രാംസിൽ ഇതിനൊക്കെ പോകുമ്പോൾ കുറെ യങ് ആർട്ടിസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് എ ഹാർഡ് സ്ട്രഗിൾ, അത് നമ്മൾ അക്നോളജ് ചെയ്യണം. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാൻ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാനും അതിൻ്റെ ആ പാഷനും ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ആർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും, ഞാൻ ആർക്കെങ്കിലും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ ഒരു യുനോ റിയലിസ്റ്റിക് ആയിരിക്കണം, അതായത് കുറച്ച് സ്ട്രഗിളാണ്. പ്രത്യേകിച്ച് നമ്മൾ ആർട്ട് വെച്ചിട്ട് ആർട്ട് ചെയ്തുകൊണ്ട് ആർട്ട് വിറ്റുകൊണ്ട് മാത്രം സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നാട്ടിലായാലും ഇവിടെ ആയാലും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻസും അതും ഇതും ഇതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ അറിയുന്ന നല്ല ആർട്ടിസ്റ്റുകൾ സൈഡ് ബിസിനസ് എന്നുള്ളതിലേക്ക് ഡോഗ് വാക്കിങ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ബേബി സിറ്റിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവർ സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ട് എന്ന് പറയുന്നത് ആ ഒരു എന്താ ബെൽ കർവ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ വളരെയധികം പൈസ ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ്. വളരെ കുറച്ച് ആൾക്കാരാണ് ആ ഒരു നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നവരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം മീഡിയം ഇങ്ങനെ നിന്ന് പോകുന്നു. പിന്നെ ഒരുപാട് വർക്കും ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യലും, പിന്നെ ചില ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ അവരുടെ യുനോ ദേ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം മാർക്കറ്റിംഗ് ദംസെൽവ്സ്. അപ്പോൾ അത് വർത്ത് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ആലോചിക്കേണ്ടതാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളാണല്ലോ ബ്രാൻഡ്. ഒരു ആർട്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ആർട്ടിസ്റ്റ് തന്നെയാണ് ബ്രാൻഡ്. അപ്പോൾ വേറെ പ്രൊഡക്റ്റ് ഇല്ല. സ്വന്തമായിട്ട് നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ യുനോ ഡസ് ഇറ്റ് കം ഇൻ ദ വേ ഓഫ് യുവർ ആർട്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കൂടുതൽ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണോ നോക്കുന്നത്. അപ്പോൾ ഒരു സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന പോലെ അത്ര ഒരു ക്ലിയർ കട്ട് പാത്ത് അല്ല. പിന്നെ നമ്മളുടെ ബാക്കിയുള്ള വർക്കുകളെ കണ്ട് ഇൻസ്പയർഡ് ആയി വർക്ക് ചെയ്യുന്നതും നമ്മളൊരു ക്ലീഷയായി പോവോ പിന്നെ ബാക്കിയുള്ളവരുടെ ഒരു നമ്മളൊരു കോപ്പി ആണോ, നമ്മൾ ആർ വി ട്രൈങ് ടു ബി സമൺ എൽസ് എന്നുള്ള ക്വസ്റ്റ്യനും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആർട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതും ഒരു വാലിഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ യുനോ ദേ ഹാവ് ക്രിയേറ്റഡ് ദെയർ ഓൺ ജോൺറ റൈറ്റ്, അവരുടെ ഒരു സ്റ്റൈൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഒരു കോംപ്ലക്സ് പ്രോബ്ലമാണ്. പക്ഷെ അതേസമയം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഇമ്മെൻസ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു ഫീൽഡാണ്. അത് നമ്മൾ എന്ത് ചെയ്താലും അതിപ്പോൾ ആർട്ടും തന്നെ ഇല്ല, കവിത എഴുതിയാലും കഥ എഴുതിയാലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മളൊരു 30-40 hours ഒരു വീക്കിൽ അറ്റ്ലീസ്റ്റ് ഇരുന്നിട്ട് ജോലി ചെയ്യുമ്പോൾ ആ ജോലി എൻജോയബിൾ ആണെങ്കിൽ ജനറലി ഇറ്റ്സ് എ ഗുഡ് തിങ് റൈറ്റ്. അതാണ് അതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ്.
അല്ല, വെരി 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 ട്രൂ. കാരണം ഇന്ന് ഇപ്പം ആർട്ട് ഇഫ് ആർട്ട് ലൈവ്ലിഹുഡ് ആവുക, ആർട്ട് ലൈഫ് ആവുക എന്ന് പറയുന്ന രണ്ട് ആസ്പെക്ട്സ്. ആർട്ട് ലൈവ്ലിഹുഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എൻ്റെ ആർട്ട് അതിന് വേണ്ടിയിട്ടുള്ള വരുമാനം തരിക. ഒരു കാലത്ത് അത് പ്രശ്നമായിരുന്നില്ല. ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പിന്നിലേക്ക്, അപ്പം നന്നായിട്ട് ആർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കൊട്ടാരത്തിൽ വഴി കാരണം ആർട്ടിനെ ഒരു പ്രൊമോഷണൽ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ഒരു പണ്ട് കാലത്ത് പൈസ ഉള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്തിരുന്നൊരു സംഭവമാണ്, സംഗീതമായാലും ആർട്ടായാലും ഒക്കെ തന്നെ. പിന്നെ നമ്മൾ ആർട്ട് എന്നുള്ളത് ആൾക്കാർ മേടിച്ച് വയ്ക്കുന്ന സംഭവം, പിന്നെ ആർട്ടിൻ്റെ പല രീതിയിലേക്ക് സംഭവം മാറിയിട്ടുണ്ട്. കാരണം വി ഹാവ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം എന്താ പറയുക, ദ കൈൻഡ് ഓഫ് ആർട്ട്, ഇപ്പോൾ ചിത്രം വരയ്ക്കുക എന്നുള്ള മാത്രമല്ല, ഇപ്പോൾ ഡിജിറ്റൽ ആർട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്ന് സാധ്യതകൾ കൂടുതലുണ്ട് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നജീബ് വാട്ടർ കളറിലേക്ക് ഫോക്കസ് ചെയ്തത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. And there were certain parameters that you decided idilekki focus cheyan innu pore aalukku engarpom najibinte magan artum padichu alla poyittullathu but imagine just for a moment that najibinte one art vanam ipo ithra mari alla vera endengilu artle ivanundengil endayirikkumayirunnu advice
yeah I mean njan aadyam ആൾക്കാരോട് ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു ഏത് ഫീൽഡിലാണെങ്കിലും ആർട്ട് എന്നില്ല ഏതിലാണെങ്കിലും എന്താണ് അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത്. ഗോൾ എന്ന് പറയുന്നത് നമ്മൾ അത്രയധികം പാഷൻ ആ ഏരിയയിലുണ്ടോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ യുനോ നമ്മൾ ഏത് ഇന്നത്തെ ഭാഗ്യത്തിന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് ഫീൽഡിൽ പോയാലും അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചില ഫീൽഡ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, ചില ഫീൽഡ് ഓപ്പർച്യൂണിറ്റീസ് അത്രയും ഇല്ല, കുറച്ചും കൂടി നീഷായിട്ടുള്ള ഏരിയാസ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു ഡീപ്പ് പാഷൻ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ യു വിൽ ഡു വെൽ. അപ്പം ഞാൻ എപ്പോഴും അസസ് ചെയ്യാൻ നോക്കുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് യുനോ വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അത് യുനോ അവരുടെ സക്സസ് കണ്ടിട്ട് അത് നമുക്ക് എമുലേറ്റ് ചെയ്യാൻ നോക്കുകയാണോ, അതോ നമുക്കൊരു ഡീപ്പ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ട് റിലേറ്റഡോ അല്ലെങ്കിൽ വേറൊരു മേഖലയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഡീപ്പായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത്രയും പാഷൻ തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ പിന്നെ അതിൽ ചെയ്യുന്ന എഫേർട്ടൊന്നും എഫേർട്ടായിട്ടേ തോന്നില്ല. ഇപ്പം ഞാൻ ചില സമയത്ത് എന്തെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ ഇതൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഒരു 4 മണിക്കൂർ പോകുന്നതേ നമുക്കറിയില്ല. യുനോ ആ ഒരു ഒരു ആ സോണിൽ നമുക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് സൈൻ. നമുക്ക് നമുക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണെന്നുള്ളത്. പിന്നെ അതിൽ അപ്സും ഡൗൺസ് ഒക്കെ ഉണ്ടായിരിക്കും. ഞാൻ പെയിന്റ് ചെയ്യുമ്പോൾ ഒരു ഒരു അഗ്ലി ഫേസ് എന്ന് പറയും ഞാൻ പെയിന്റിങ്ങിൽ ഒരു 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 ഹമ്പ് നമ്മൾ കടക്കേണ്ടി വരും. ചില സമയത്ത് ഒന്നും ഓ മൈ ഗോഡ് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ശരിയാവില്ല, ഇത് ഈ പടം തീരെ മോശമാവും എന്നുള്ളതിലൊക്കെ ആ ഒരു ഓവർകം ചെയ്യാനൊക്കെ പറ്റണം. അതേസമയം ചില സമയം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചില ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചില ഫേസിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഡിഡ് യു ഡൂ ദാറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്, എങ്ങനെയാണ് ഞാൻ സ്ട്രോക്ക് ചെയ്തതെന്ന് തന്നെ എനിക്കത് റീകളക്ട് ചെയ്യാൻ പാടാണ്. അത് നമ്മുടെ ഫിംഗേഴ്സ് അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അത് ആദ്യത്തെ ഫേസിൽ അങ്ങനെ ആയിരിക്കില്ല. അത് ദ മോർ യു ഗെറ്റ് ഇൻ ടു യുവർ സോൺ അങ്ങനെ ചെയ്തു പോകും.
ഫ്ലോ
ഒരു ആ ഒരു ഫ്ലോയിലെത്തുന്നത്, അത് ആ ഫ്ലോയിലെത്താൻ വരെ നമ്മൾ കുറെ പ്രാക്ടീസും അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചില മൊമെന്റ്സിൽ ഇപ്പം ഞാൻ ഒരു മണിക്കൂറിൻ്റെ രണ്ട് മണിക്കൂറിൻ്റെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ മേ ബി ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അങ്ങനത്തെ ഒരു ഫ്ലോയിൽ എത്തുന്നുള്ളൂ. അത് എല്ലാ ഫീൽഡിലും ഉണ്ട്. ഞാൻ ആർട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഇതായിട്ടില്ല, എല്ലാ ഫീൽഡിലും അങ്ങനത്തെ ഒരു ഇതുണ്ട്. ആ ഒരു സോണിൽ ആ ഒരു ഫ്ലോയിൽ എത്തിയിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ഒരു ഇമെൻ സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ റിസൾട്ടും അമേസിങ് ആയിരിക്കും. അപ്പോൾ ആൾക്കാരുടെ ഡെപ്ത് ഓഫ് പാഷൻ അതാണ് ഞാൻ കൂടുതൽ അസസ് ചെയ്യാൻ നോക്കി. ഇപ്പം എൻ്റെ മകൻ അങ്ങനെ പറയായിരുന്നെങ്കിൽ ആൾക്ക് ഇതിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നമ്മളുടെ കുട്ടികളറിയാലോ, അവർക്ക് ദേ വാണ്ട് ബി അവേ ഫ്രം ആസ് വെൽ, ഹീ നെവർ ടുക്ക് എ ബ്രഷ് ഓർ എനിത്തിങ്. പിന്നെ ഞാനങ്ങനെ ഫോഴ്സ് ചെയ്തും ഇതും ചെയ്തൊന്നുമില്ല. ആൾക്ക് ഇതിന് താല്പര്യമില്ല, പിന്നെ അത് നമ്മളത് അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പാഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നോക്കുന്നത് ഏത് ഏരിയകളിലൂടെ കുറെ എക്സ്പ്ലോർ ചെയ്യണം. അതായത് ഇപ്പം ഞാൻ അങ്ങനെ ഇപ്പം കുറേ ആൾക്കാർ പറയും, അതിപ്പോൾ ഇവിടെയൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ട്, നമ്മളുടെ ഏരിയകളിലൊക്കെ ആൾക്കാർ ഭയങ്കര അക്കാഡമിക് ഫോക്കസ് ആണല്ലോ. നമ്മൾ ചെറുപ്പത്തിലെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്താണ് നമ്മുടെ കരിയർ, എന്താണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുതലേ പരിശ്രമിച്ചു തുടങ്ങണം എന്നുള്ളതൊക്കെ. ഞാൻ കുറച്ചുകൂടിയും കുട്ടികളായാലും എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതായത് കാരണം ഒരു ഒരു പ്രായമനുസരിച്ചിരിക്കും, പക്ഷെ ഒരു 10-15 വയസ്സിലൊരു കുട്ടിയൊക്കെ ആണെങ്കിൽ അവരൊന്നും അവർക്കൊന്നും അറിയില്ല. എനിക്ക് തന്നെ ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത് സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 15 വയസ്സുള്ള കുട്ടി നമ്മളിപ്പോഴേ തീരുമാനിക്കണം അവരെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അതിരി ഒരു അൺറീസണബിൾ എക്സ്പെക്ടേഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവർ എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പം ആർട്ട് രീതിയിലാണെങ്കിൽ പലവിധ മീഡിയാസിലും മീഡിയത്തിലും പലവിധ സബ്ജക്ട് മാറ്റേഴ്സിലും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണോ, അതിൽ സ്റ്റിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് വർഷങ്ങളോളം നോക്കുക. ഇനിയിപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു ഹോബി എന്നുള്ള നിലയ്ക്കും ഒരു വണ്ടർഫുൾ ഒരു ഒരു ടൂളാണ്. നമ്മുടെ ലൈഫിൽ പലവിധ ടൂളുകളുണ്ട്. ആർട്ടും ലിറ്ററേച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറൊരു ടൂളാണ് നമ്മളുടെ. ഇപ്പം ഞാൻ ഈ ഒരു ഈ കഴിഞ്ഞ 4 വർഷം ഉണ്ടായിരുന്ന ഒരു കോവിഡ് ഫേസ്, 4 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കോവിഡ് ഫേസ് തന്നെ നോക്കുമ്പോൾ നമ്മളത് പറയുമ്പോൾ ഐ ഹാവ് എ ഗിൽറ്റി ഫീലിംഗ് ആണ്. പേഴ്സണലായിട്ട് എഫക്റ്റ് ആയിരുന്നില്ല ഈ പാൻഡമിക് ആയിട്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ അങ്ങനത്തെ ഒരു നമ്മൾ വീട്ടിനകത്തിരിക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണെന്നുള്ളത് എനിക്കങ്ങനെ വല്ലാതെ തോന്നിയിരുന്നില്ല. അതിൻ്റെ ഒരു വലിയൊരു കാരണം ആർട്ട് തന്നെയായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ആർട്ട് ചെയ്യാനും അതായിട്ട് ആൾക്കാരായിട്ട് ആ കമ്മ്യൂണിറ്റി ആയിട്ട് വെർച്വലായിട്ട് ഇടപഴകാണെങ്കിലും പിന്നെ നമ്മളുടെ കുറച്ചും കൂടി പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നതും ഇതൊക്കെ വലിയൊരു ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ മോഡേൺ ഇതിലൊക്കെ മൈൻഡ്ഫുൾനെസ് ഒക്കെ വലിയൊരു സംഭവമാണല്ലോ. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, അത് ചെയ്യുക, അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ആർട്ട് നാച്ചുറലായിട്ടുള്ള അങ്ങനെയുള്ളൊരു ഇതാണ്. നമ്മളൊരു ഒരു 2 മണിക്കൂർ നമ്മൾ ഒരു പടം വരയ്ക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് വേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഇതൊക്കെ ചെയ്യുമെങ്കിലും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ആക്ടിവിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒരു മൈൻഡ്ഫുൾനെസ് എക്സസൈസ് എന്നുള്ള പോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളതൊരു അൾട്ടിമേറ്റ് കരിയറായിട്ട് കൺവേർട്ട് ചെയ്താൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു ലൈഫിൻ്റെ ഒരു ടൂൾ എന്നുള്ള നിലയ്ക്ക് വളരെ ബെനിഫിറ്റുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഒന്നെങ്കിൽ ഈ എൻഡിൽ, ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ആ അറ്റത്ത് എന്നുള്ള രീതിയിൽ സംഭവത്തിന് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്.
എക്സാക്ട്.
അത് നമ്മുടെ ജീവിതത്തിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളിലും അതുണ്ട്. കാരണം ഇപ്പം നേരത്തെ രാജീവ് പറയുമ്പോൾ ഉപയോഗിച്ച സംഭവമല്ലേ സക്സസ്ഫുൾ ആവുക എന്നുള്ളത്, അതൊരു ഭയങ്കര ലോഡഡ് വാക്കാണ്. നമുക്കൊന്ന് ഇപ്പോഴും അറിഞ്ഞൂടാ, എപ്പോഴും അറിഞ്ഞൂടാ, നമ്മൾ സക്സസ്ഫുൾ ആണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും, സക്സസ്ഫുൾ അല്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. അവിടുന്നൊക്കെ വരുന്ന ചില ചോദ്യങ്ങളാണ് ഈ സക്സസിൻ്റെ ഒരു മെട്രിക്സ്. അത് അത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് വളർത്താൻ വേണ്ടി നോക്കുക. ആൻഡ് ദിസ് ഇസ് മൈ ഒബ്സർവേഷൻ കേട്ടോ. അതായത് കുട്ടികളെ എല്ലാം പഠിപ്പിച്ച് കുട്ടികൾക്ക് അതാവണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്ന പാരൻസും ധാരാളം ഉണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ പേടിയാണ് പലപ്പോഴും. വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം ടെക് ഫീൽഡിലാണ്, സിലിക്കൺ വാലിയിലാണ്, ടെക്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയുന്ന മേഖലകളിലേക്ക് എവിടെയെങ്കിലുമൊക്കെ ഉന്തി എന്തെങ്കിലും ആക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു ഒരു ആ ഒരു ഫീല് കൊണ്ടായിരിക്കാൻ മതി വരുന്നത്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് ബ്രേക്ക് ഓഫ് ചെയ്യാം അറ്റ് സം പോയിന്റ് ഇൻ ടു എനി കൈൻഡ് ഓഫ്. മ്യൂസിക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മ്യൂസിക്കിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മ്യൂസിക്കിൽ വന്നിട്ട് സിനിമയിൽ കണ്ട് മ്യൂസിക്കിൽ വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പല പല ഫീൽഡുകളിലേക്ക് പോകുന്ന ആൾക്കാരെ നമ്മളിന്ന് കാണുന്നുണ്ട്. ചിലർ സക്സസ്ഫുൾ ആണ്, ചിലവർ സക്സസ്ഫുൾ അല്ല ഒക്കെ തന്നെ. ഇതിലെ ഫ്ലോ എന്നുള്ള കാര്യം വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നല്ലൊരു ശതമാനം ആൾക്കാർ ഈ ലോകത്ത്, അമേരിക്കയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ആ ജോലിയിൽ ഫ്ലോ കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞ നമ്മുടെ മിഹായ് ശിക്സൺ മിഹായിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞത്. നമ്മൾ വേറെ പുറം ലോകമായിട്ട് ഒന്നും, നമ്മൾ പുറത്ത് നടക്കുന്ന സാധനം ഒന്നും നമ്മളെ ബാധിക്കാതെ നമ്മൾ ആ ഒരു സംഭവത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയി പോകാന്നുള്ളത്. ലൈക്ക് യു ഫോർഗെറ്റ് യുവർ കംപ്ലീറ്റ് സറൗണ്ടിങ്സ്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെ വിച്ച് ഗിവ്സ് അസ് മോർ മീനിങ് എന്നുള്ള സംഭവം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിപ്പോൾ കവിത എഴുത്തായിരിക്കാം, ചിത്രം വരയ്ക്കുന്നതായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ ഒരു നമുക്കൊരു എസ്കേപ്പ് റൂം ആയിട്ടുള്ളൊരു സംഭവമായിരിക്കാം മതി. പക്ഷെ അത് അത് പലപ്പോഴും നമ്മൾ ഈ സക്സസിൻ്റെ മെട്രിക്സ് അതിലേക്ക് ഇടുന്ന സമയത്ത് ഈ ഫ്ലോവിനെ ഇമ്പീഡ് ചെയ്യും. കാരണം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്, കുറേ സംഭവങ്ങൾ ഞാൻ ജോലിയുള്ള സമയത്ത് കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് ഫുൾ ടൈം ആക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഇപ്പം ചെയ്യുന്ന സംഭവം നമുക്ക് ഫുൾ ടൈം ആക്കി കളയാമെന്നുള്ള ഒരു സാധനത്തിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിസാസ്ട്രസ് ആയിരുന്നു രണ്ട് അറ്റംപ്റ്റും. കാരണം എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റേ പോയിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഫൈനാൻഷ്യൽ പ്രശ്നം എന്നുള്ള സംഭവം അല്ലെങ്കിൽ ആ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ യു ആർ നോട്ട് മേക്കിംഗ് മണി, യു ആർ ഈറ്റിംഗ് അപ്പ് ഇൻ ടു യുവർ സംഭവം. അത് പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണോ പറ്റാത്തതുകൊണ്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ എപ്പോഴും സൈഡിൽ ചെയ്യുന്നതിൻ്റെ, സൈഡിൽ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഫുൾ ടൈം അത് ചെയ്യുന്നതിനെക്കാട്ടും കുറവാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം കവി എന്നുള്ള സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കവിതയുടെ കാര്യത്തിൽ ആൾക്കാർ പറയും, കാരണം കവിത ഏത് കവിയെന്ന് ചാൾസ് ബക്കോവ്സ്കിനെ നോക്കുകയാണെങ്കിൽ ബക്കോവ്സ്കി പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ചുള്ളിക്കാടിനെ അല്ലെങ്കിൽ ഏത് കവികളെ നമ്മൾ ലോകത്ത് കണ്ടാലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം. യു കനോട്ട് ലിവ് ഔട്ട് ഓഫ് റൈറ്റിംഗ് പോയിട്രി എന്നുള്ളത്. ബട്ട് ആർട്ട് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. കാരണം ആർട്ട് വേറെ പല മേഖലയിലും അതൊരു കരിയറായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ എലമെൻറ്റ്സ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം കമ്മിങ് ടു യുവർ ഈ ആർട്ടിൻ്റെ ഇതിൽ, വാട്ടർ കളർ ചൂസ് ചെയ്യാനുള്ള കാരണം ട്രാൻസ്പോർട്ടേഷൻ ഈസിയർ ആയിരിക്കും, കൊണ്ടുപോകാനും അതിൻ്റെ സെറ്റപ്പ് ഒക്കെ ഈസി ആയിരിക്കും എന്നുള്ളതാണോ?
അത് ഒരു ആസ്പെക്റ്റ് ആണ്.
ഞാനത് വെള്ളം എടുക്കട്ടെ, സംസാരിച്ചോളൂ.
ഓക്കെ, അതൊരു ആസ്പെക്റ്റ് ആണ് എൻ്റെ. അതൊരു ആസ്പെക്റ്റ് ആണ്, ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം, ഈസി ആയിട്ട് ക്ലീൻ അപ്പും ഇതൊക്കെ ഈസിയാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, വാട്ടർ കളർ ഒരു കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു മീഡിയമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓയിൽ പെയിൻറ്റിങ്ങോ അക്രലിക് പെയിൻറ്റിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കൺട്രോളിലാണ് എല്ലാം. ഓക്കെ, നമ്മൾ പെയിൻറ്റിന് ഐ മീൻ ചില സ്റ്റൈൽസ് ഉണ്ട് നമ്മൾ ഭയങ്കര ലൂസായിട്ട് വാട്ടർ ഓയിലൊക്കെ എടുത്ത് വാട്ടർ കളർ പോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ വാട്ടർ കളർ അതിൻ്റെ നേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ സാധാരണ ഒരു ആംഗിളിലാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിരിക്കും, റൂമിലുള്ള ഹ്യൂമിഡിറ്റി, വാട്ടർ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്, പിഗ്മെൻ്റ് എത്ര ഉപയോഗിക്കുന്നുണ്ട്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള മീഡിയമാണ്, അതുകൊണ്ട് തന്നെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു ഞാനിപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ട് അത് രണ്ടാമത് അതേ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വരില്ല, അത് റിയലിസ്റ്റിക് ആയിട്ട് അതേപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വാട്ടക്കാളിന്റെ ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതായത് ആ ഒരു അൺകൺട്രോളബിൾ സോർട്ട് ഓഫ് ലൈക്ക് യു ആർ കൺട്രോളിങ് ദ കെയോസ്, യുനോ യു ആർ ദയർ ടു ഫെസിലിറ്റേറ്റ് യുനോ ദ പെയിന്റിങ്, യു ആർ നോട്ട് ഫുള്ളി ഇൻ കൺട്രോൾ. അപ്പൊ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്കറിയില്ല, എപ്പോഴും നമ്മളൊരു ബ്ലാങ്ക് പേപ്പർ ആയിട്ട് തുടങ്ങുമ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, എങ്ങനെ വരും എന്നുള്ളത് ഇതൊന്നും. പിന്നെ നമ്മൾ കുറെ ചില ഭയങ്കര 30-40 ഇയേഴ്സ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വാട്ടറൊക്കെ കൺട്രോൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും, എങ്ങനെയാണ് വാട്ടർ നമ്മളുടെ ഇഷ്ടത്തിന് വഴങ്ങുന്നത് എന്നുള്ളതെന്ന് തോന്നിപ്പോകും. പക്ഷെ അതൊക്കെ നമ്മളുടെ കോൺഫിഡൻസും നമ്മളുടെ അതോറിറ്റിയും വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതെനിക്കിഷ്ടം. പിന്നൊന്ന്, ആൾക്കാർ പറയുന്നത് മാസ്റ്റേഴ്സ് മീഡിയ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മീഡിയംസ് കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളത്, അതെനിക്ക് അത്ര ഉറപ്പില്ല. കാരണം ഞാനൊരു 5-6 വർഷം മുമ്പ് ഞാൻ സോറി 5-6 മാസം മുമ്പ് ഞാൻ ഓയിൽ പെയിന്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇതിനും കം ഔട്ട് വരുമല്ല ആക്ച്വലി. സോ എനിക്ക് അതിനെ കുറിച്ച് അത്ര ഷുവർ അല്ല. പക്ഷെ ഒരു എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രാവൽ ചെയ്തിട്ട് പെയിന്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തിൻ്റെ ഇംപ്രഷൻസും ഒരു ഫീലിംഗ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മീഡിയാണ് അങ്ങനെ നോക്കുമ്പോൾ, യുനോ ലൂസ് ആയിട്ട് പെട്ടെന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റുന്നത്
ഔട്ട്ഡോർസ് ആണ്. അതിപ്പോ പറയണ്ടായി ഔട്ട്ഡോർ പെയിന്റിംഗിലേക്ക് കടന്നു എന്നുള്ളത്. അപ്പം അതിനൊരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നു, ആദ്യം തുടങ്ങിയ പെയിന്റിങ്ങും പിന്നെ ഔട്ട്ഡോറിലേക്ക് എത്തുന്നതിന്റെ?
ഞാൻ ഒരു 5 വർഷം മുന്നേ ഞാൻ പുറത്ത് വെച്ച് പെയിന്റ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല. ഒരു അങ്ങനത്തെ അതെനിക്ക് എന്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ ലോക്കലായിട്ട് ഒരു മീറ്റപ്പ് ഗ്രൂപ്പ് വഴി ഞാൻ ഒരുക്കിയ സ്റ്റാൻഫോർഡ് ഡിഷിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഒരു പെയിന്റ് ചെയ്തു. പിന്നെ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നെ വല്ലാതെ, ഐ മീൻ ഐ ക്യാൻ സേ എന്നെ വളരെ ട്രാൻസ്ഫോം ചെയ്തു. ഒന്ന്, നമ്മൾ ഒരു ഒരു ആക്ച്വൽ സീനിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഫുൾ, നമ്മളൊരു ഫോട്ടോ നോക്കി വരയ്ക്കുന്ന പോലെയല്ല, നമ്മളുടെ ഫുൾ നേച്ചർ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് തീരുമാനിക്കണം എന്തൊക്കെയാണ് നമ്മൾ പെയിൻറ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പെയിൻറ് ചെയ്യാൻ വേണ്ടാത്തത് എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കും. പിന്നെ അതിന് പുറമേ നമ്മൾ നാച്ചുറലായിട്ട് ഔട്ട്ഡോറിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടും. ഒരു നമ്മൾ ഫോട്ടോ നോക്കുന്ന പോലെയല്ല, അവിടുത്തെ നമുക്കൊരു വിൻഡ് ഉണ്ടെങ്കിലും അവിടുത്തെ സൺ ഷാഡോസ് എല്ലാം നമുക്ക് ശരിക്കും ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഒരു കീൻ ഒബ്സർവേഷനാണ് നമ്മൾ അവിടെയുള്ള സംഭവങ്ങൾ. അവിടുത്തെ ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ വസ്ത്രധാരണ രീതി, അവിടെയുള്ള ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, ട്രീസ് എന്തൊക്കെയാണ്, സ്കൈൻ്റെ ക്ലൗഡ്സ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ പവർ ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്യേണ്ടി വരും ഒരു നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ. പിന്നെ അതിന് പുറമെ വേറെ ഉള്ളത്, നമുക്ക് പുറത്ത് നിന്ന് പെയിൻറ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സോളിറ്ററി തിങ്. നമുക്ക് എപ്പോഴും ആൾക്കാരിങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, ചില സമയത്ത് അത് ഡിസ്ട്രാക്ഷൻ ആവാം. പക്ഷേ ഫോർ ദ മോസ്റ്റ് പാർട്ട് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വേറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പം ആൾക്കാർക്ക് ഭാഷ അറിയില്ലെങ്കിലും അവർ വന്ന് ഒരു സന്തോഷം അവർക്ക്. ചില സമയത്ത് നമ്മൾ പെയിൻറ് ചെയ്യുന്നത് അവർക്ക് ആ ഏരിയയെ കുറിച്ച് അറിയാം നന്നായിട്ട്, അവർ എന്നോട് പറയും ഓ ഈ ബിൽഡിങ് അതായിരുന്നു ഇതായിരുന്നു എന്നുള്ളത് പറയും. ചിലർ പറയും ഞാൻ ഒരിക്കൽ ഇവിടെ ക്യാപിറ്റോളിൽ പെയിൻറ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു ഞാൻ പെയിൻറ് ചെയ്തിരുന്ന ആ ഒരു ബിൽഡിങ് പണ്ട് അവരുടെ വീടായിരുന്നു, അവർ ജനിച്ചു വളർന്ന വീടായിരുന്നു, ഇപ്പോഴും എന്തൊക്കെയോ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ അവരുടെ കഥകളൊക്കെ പറയും.
അപ്പൊ പെയിന്റിങ്ങിനെ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു, അതിന്റെ ഒരു പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ കഥ മാറിയില്ല? എക്സ്പെക്ടേഷൻ ഓഫ് സംതിങ് അത് കഴിഞ്ഞിട്ട് ആരും കഥ മാറി, അതിന്റെ ഒരു ചരിത്രം മാറി, അതിന്റെ കഥ മാറി, അത് പെയിന്റിങ്ങിനെ ബാധിക്കും?
അത് പെയിന്റിങ്ങിനെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷെ ആ എക്സ്പീരിയൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് കുറെ കൂടി അപ്പൊ ഒരു കോണ്ടെക്സ്റ്റ് കിട്ടി ആ ഏരിയയെ കുറിച്ചിട്ട്. പിന്നെ ആൾക്കാരുടെ ദ വേ ദേ കണക്ട് വിത്ത് യു, റൈറ്റ്? ഇപ്പൊ ഞാൻ ഏത് ടൈപ്പിലുള്ള ആൾക്കാരായാലും, എന്ത് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരായാലും, എന്ത് റേസ് ആയാലും, എത്നിസിറ്റി ആയാലും, എന്തായാലും അവർക്കൊക്കെ ഒരു കോമൺ കണക്ഷൻ. അവർക്ക് ചിലത് കാണുമ്പോൾ ദേ ഹാവ് എ ഫീലിംഗ്, റൈറ്റ്? അപ്പോൾ ആ ഫീലിംഗ് അവർ ഷെയർ ചെയ്യുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പിന്നെ ഈ ഇത് യാത്ര ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടും പല രാജ്യങ്ങളിൽ പോകാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഇത് വേറൊരു എൻകറേജിങ് ഫാക്ടർ കൂടി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിലേക്ക് അവിടെ പെയിൻറ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ ബിസിനസ് ട്രിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു വെക്കേഷൻ ആണെങ്കിലും ഇങ്ങനത്തെ ഒന്ന് സ്ലോട്ട് ചെയ്യാൻ നോക്കും, എവിടെയെങ്കിലൊക്കെ നമുക്ക് പോയിട്ട് പെയിൻറ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അതൊരു ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്.
ഞാനത് ചോദിക്കാൻ, ആ കഥ മാറുമോ പെയിൻറ്റിങ് മാറുമോ എന്നുള്ളത് ചോദിക്കാൻ കാരണം, മേ ബി നോട്ട് ഫോർ ദ ആർട്ടിസ്റ്റ്. വാൻ ഗോഗിൻ്റെ ഒരു ഒരു ചിത്രം, അതിനെപ്പറ്റി ഞാൻ റീസെൻ്റ്ലി കേട്ടൊരു സംഭവം രസമായിട്ടൊക്കെ തോന്നി. വാൻ ഗോഗിൻ്റെ ഒരു ചിത്രം കാണിക്കുകയാണ് ഒരാൾ. അപ്പം ചിത്രം എങ്ങനെയാണ് ആൾക്കാർക്ക് ഇതൊക്കെ വാൻ ഗോഗിൻ്റെ ചിത്രം. പിന്നെ അടുത്ത പേജിൽ അവർ പറയുകയാണ് ഇത് വാൻ ഗോഗിൻ്റെ അവസാനത്തെ ചിത്രമായിരുന്നു. പിന്നെ ആ ചിത്രത്തെ നോക്കുന്ന സമയത്ത് അയാൾ ആൾക്കാർക്ക് അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ആ ചിത്രം അവരോട് പറയുന്ന കഥ മാറുകയാണ്. അപ്പം കാരണം ഒരു ഒരു ദാറ്റ് ഇസ് നോട്ട് എൻ ആർട്ടിസ്റ്റ്, ഇറ്റ് ഇസ് ബേസിക്കലി അയ്യോ ഒരു ആർട്ടിസ്റ്റിൻ്റെ അവസാനത്തെ പെയിൻറ്റിങ് ആണിതെന്ന് പറയുമ്പോൾ അതിനെ കാണുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ആ ചിത്രം വേറെ കുറേ കാര്യങ്ങൾ പറയുന്നു. ഒരു ഒരു മോർട്ടാലിറ്റിൻ്റെ ഒരു ഒരു എൻഡിൻ്റെ ഒരു അങ്ങനെയൊക്കെയുള്ള കഥകൾ, മറ്റേതങ്ങനെ തുറന്നിരിക്കുന്ന സൂര്യനൊക്കെയാണെന്ന് ഉദിച്ചിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അസ്തമയത്തല്ല ഉദയത്തിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഇത് പറയുന്ന സമയത്ത് അല്ല എന്നുള്ളത് തോന്നുന്നൊരു സംഭവം. അപ്പം അപ്പം ആ ഒരു ഇതിൽ ഇപ്പം ടെക് ഫീൽഡിലാണ്, ഇമാജിൻ ദാറ്റ് ആർട്ട് 6 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്, യു ആർ എൻ ആർട്ടിസ്റ്റ് അങ്ങനത്തെ താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ അല്ലാണ്ട് ടെക് ഫീൽഡിൽ തന്നെ പോയിട്ടുണ്ട്. എന്ത് വ്യത്യാസമാണ് അമേരിക്കയിൽ ജീവിക്കുന്നതിൽ ഒരു മാറ്റം വന്നിട്ടുള്ളത്? ഈ ഹോബി ആയിട്ട് തന്നെ ഈ സാധനത്തിനെ 6 വർഷത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്ത്, അത് ചോദിക്കാനുള്ളൊരു ഒരു സ്പെസിഫിക് റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ ഹോബികളുണ്ട്, അത് അവരുടെ ചെറിയ സർക്കിളുകളിൽ അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം പലരും ചിലപ്പോൾ നജീബിൻ്റെ അച്ഛനെ പോലെ ഇങ്ങനെ ആർക്കും അറിയുന്നുണ്ടാവില്ല വരച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ആ ഒരു ഇറ്റ് മൈറ്റ് ബി എ കോൺഫിഡൻസ് ഇഷ്യൂ, കാരണം നമ്മളത്ര ഉണ്ടോ, നമുക്കത്ര പറ്റുമോ, നമുക്കത്ര പബ്ലിക്കായിട്ട് നമ്മളുടെ സ്കിൽസ് ഇതാക്കാൻ വേണ്ടി. ഇത് ഇത് പല ആൾക്കാർക്കും അതല്ല റീസൺ എന്നുണ്ടെങ്കിലും പല ആൾക്കാർക്കും ദ റീച്ച് എ സ്റ്റേറ്റ് ഡൂയിങ് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഗെറ്റ് സ്റ്റാഗ്നൻറ്റ്. ഇപ്പം ടെക് ആണെങ്കിലും എന്താണെങ്കിലും ഇത് മാത്രം മതിയോ എന്നുള്ളൊരു തോന്നല്, പക്ഷെ ഹോബി എടുത്തിട്ട് ഒരു. അപ്പോൾ നജീബിൻ്റെ ഇതിൽ ആ ഒരു 6 വർഷത്തിൽ ഇഫ് യു ഹാഡ് നോട്ട് ഡൺ ദിസ് തിങ് വാട്ട് വുഡ് ഹാവ് യു മിസ്ഡ്? അത് തന്നെ പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ അല്ല, അല്ലാണ്ട് ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഇതിൽ
വളരെ ഇതിൽ ഞാൻ ഒരു ആസ്പെക്റ്റ് ഞാൻ കുറച്ച് പറഞ്ഞ് ഞാനത് ഒതൊന്ന് കമ്മ്യൂണിറ്റി ആസ്പെക്റ്റാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ 5-6 വർഷത്തിനുള്ളിൽ ഒരുപാട് ആർട്ട് ഇവൻസിലും ഇതിലൊക്കെ പങ്കെടുക്കും, കുറച്ച് ആൾക്കാരായിട്ട് ഗ്രൂപ്പായിട്ട് പോയിട്ട് ഞങ്ങൾ പെയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ ഞാൻ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, ഹൺഡ്രഡ്സ് ഓഫ് ആർട്ടിസ്റ്റ്. അപ്പോൾ അവരൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുമുണ്ട്, അവരൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ചിലവർക്ക് എൻ്റെ വർക്ക് ഇൻസ്പയർ ആയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഈ ആർട്ട് ഇവൻസ് ഷെയർ ചെയ്യും. അവരൊക്കെ പലവിധം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, മിക്കവാറും ആൾക്കാർ ടെക് ഫീൽഡിലുള്ള ആൾക്കാർ വളരെ കുറവാണ്, മിക്കവാറും ആൾക്കാർ വേറെ എന്തെങ്കിലും ഫീൽഡിലുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ അവരെന്തെങ്കിലും സൈഡ് ജോബ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ഫുൾ ടൈം ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ ഈ ആർട്ട് കമ്മ്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നൊരു കാര്യമാണ്, ഇത്രയധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതും അവരുടെ ജേണി, അവർ ഈ അവർ ഓരോരുത്തരുടെയും ജേണി ഭയങ്കര ഡിഫറെൻ്റാണ്. അത് പലരും ഇനോ വേറെ ഏരിയകളിൽ നിന്നിട്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആർട്ട് ചെയ്യണം ചെയ്യണം എന്നുള്ളത്, അതിലോട്ട് ഫീൽ ഫുൾ ടൈം മാറിയിട്ടുള്ള ആൾക്കാരുണ്ട്. ആക്സിഡൻ്റൽ ആർട്ടിസ്റ്റുകളായവരുണ്ട്, അവർ എന്തൊക്കെയോ ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തുടങ്ങിയ ആൾക്കാരുണ്ട്. അങ്ങനെ പല ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോ ആർട്ട് ഫെസ്റ്റിവലിന് ഞാൻ പോകുമ്പോഴും അവിടെ വരുന്ന ആൾക്കാർ, അവിടെ വരുന്ന ആൾക്കാർ, ആർട്ട് അഡ്മയർ ചെയ്യാൻ വരുന്ന ആൾക്കാർ, അവരുടെ കഥകൾ, അവർക്ക് നമ്മൾ ചെയ്തൊരു കാര്യം അവരെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അവർ പലരും ഷെയർ ചെയ്യും അവരുടേതായ എക്സ്പീരിയൻസ്. അതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ നമ്മൾ ചെയ്യുന്ന കാര്യം നോക്കിയിട്ട് പറയും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പെയിൻറ്റിങ് നോക്കിയിട്ട് പറയും. ഞാൻ ഏതെങ്കിലും സ്ഥലങ്ങൾ ചിലപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ട് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുമ്പോൾ അവർ പറയും, ഓ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്, ഞങ്ങളൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു, അവരുടെ വെക്കേഷൻ കഥകൾ നമ്മളുടെ പെയിൻറ്റിങ്ങിലൂടെ അവർ പറയാൻ നോക്കുകയാണ്. അപ്പോൾ ആ കണക്ഷൻ, ആ ഹ്യൂമൻ കണക്ഷൻ എന്നുള്ള രീതിയിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വിനോദ് നേരത്തെ പറഞ്ഞ ഇനോ ആർട്ടിസ്റ്റുകളുടെ കഥകൾ ഇനോ ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ആർട്ട് റൈറ്റ്. ഇപ്പം ഞാൻ പല ആർട്ടുകളും ഇനോ വായിക്കാനും ഇതിനൊക്കെ തുടങ്ങിയപ്പോൾ ഈ വാൻഗോയിൻ്റെയും മോനെ ഇവരുടെയൊക്കെ വർക്കുകളൊക്കെ കാണാൻ, ആ വർക്കിൻ്റെ ആ ബാക്ക് സ്റ്റോറി വായിക്കുമ്പോഴാണ് നമ്മളുടെ ആ വർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. ഇപ്പോൾ ചില വാൻഗോയിൻ്റെ ഒരു ട്രാജിക് സ്റ്റോറിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇമോഷൻസ് വരും. കാരണം വളരെയധികം സ്ട്രഗിൾ ചെയ്ത് സ്വന്തം ജീവിതത്തിൽ ആകെ ഒരു ചിത്രമോ രണ്ട് ചിത്രമോ മാത്രമേ വിൽക്കാൻ പറ്റിയിട്ടുള്ളൂ.
ആരും അംഗീകരിക്കാത്തൊരിതായിരുന്നു
അദ്ദേഹത്തിന്റെ വർക്ക്. പലരും കണ്ടിട്ട് പറഞ്ഞു ഇതൊന്നും ആർട്ടല്ല എന്നുള്ള പറഞ്ഞ രീതിയിൽ. ഈ ഫുൾ ഇംപ്രഷനിസ്റ്റ് മൂവ്മെന്റ് തന്നെ നോക്കുകയാണെങ്കിൽ ആൾക്കാര് ഇത് കണ്ടിട്ട് പറഞ്ഞത് ഇത് പെയിന്റിങ് അല്ല, ഇതൊരു ഇംപ്രഷൻ ആണെന്ന് പറഞ്ഞത്. ദാറ്റ് ബിക്കേം എ മൂവ്മെന്റ്. അപ്പോ ഓരോ ആർട്ടിസ്റ്റുകളുടെയും കഥകൾ വായിച്ചു നോക്കുമ്പോൾ ആരും അങ്ങനെ ഒരു പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരല്ല. വാൻഗോ ഒക്കെ ഒരു ഫീൽഡിൽ പോയിട്ട് വളരെ കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ട് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ആൾക്കാർ അവിടുത്തെ ആൾക്കാർ ലേബേഴ്സ് വർക്ക് ചെയ്യുന്നിട്ട് അവരെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം ഇങ്ങനെ ഇരുന്നിട്ട് ചിത്രം വരയ്ക്കും, എന്നിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ട് കാണിക്കും, ആരും വാങ്ങില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ഫേസിലൂടെയൊക്കെയാണ് പല ആർട്ടിസ്റ്റുകളും കടന്നു പോയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിലോ ആണെന്ന് തോന്നുന്നു കുറച്ച് പബ്ലിസൈസ് ചെയ്ത് വർക്കുകൾ, അങ്ങനെയാണ് കാര്യങ്ങൾ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ആർട്ടിസ്റ്റ്. അതിന് ആർട്ടിൻ ഏത് ഫീൽഡിലും അങ്ങനെ ഉണ്ടായിരിക്കും, പക്ഷെ ആർട്ടിൽ ഇത്തിരി കൂടുതലാണ്. ഇങ്ങനത്തെ കുറെ ട്രാജിക് സ്റ്റോറീസിൻ്റെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ,
കാരണം ഒരു ചിത്രത്തെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പല ആസ്പെക്ടിൽ നിന്നും അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുടെ നമ്പർ കുറവാണല്ലോ ഇതിനെക്കാട്ടും. ഇപ്പൊ കവിതയെക്കാട്ടും കുറച്ചും കൂടെ കുറവായിരുന്നായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം കവിതയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഭംഗിയുണ്ട് എന്ന് പറയാം.
കവിതയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീട്ടിലൊക്കെ മാഗസിൻ്റെ കൂടെ ഒക്കെ പോയിട്ട് തൗസൻഡ്സ് ഓഫ് ആൾക്കാരില്, ഒരു ആർട്ട് എത്തണമെങ്കിൽ ആർട്ട് മാഗസിൻസ് ആൾക്കാരെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യില്ല സാധാരണ. പിന്നെ ഒരു മ്യൂസിയത്തിൽ ഇതിലൊക്കെ പോകണം, അപ്പൊ റീച്ച് കുറവാണ്.
ഇപ്പം ഇൻസ്റ്റാഗ്രാമില് വഴി അത് അതിന്റെ ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. പിന്നെ ദീപിന് കാരണം എന്താ വെച്ചാൽ പിക്ചർ ഇടാം, അങ്ങനെ അങ്ങനെ എഴുതുന്നുണ്ടല്ലോ അല്ലേ?
അത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു റീച്ച് ഉണ്ട്. പിന്നെ എനിക്കധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല, വിനോദിന്റെ പോലെ അത്ര വലിയ പോപ്പുലർ പ്ലാറ്റ്ഫോം ഒന്നുമില്ല, പക്ഷെ കുറച്ച്
ആൾക്കാരായിട്ട്
അത് നല്ല കാര്യമാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, വിനോദ് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഒരു മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്, അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട്. ആൾക്കാർ പൊതുവെ പൊലൈറ്റാണ് ആർട്ട് കാണുമ്പോഴും ആയിട്ട്. പിന്നെ നമ്മൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊന്നും പറയുന്നില്ല നമ്മൾ ആർട്ടിലൂടെ, എന്റെ പ്രൊട്ടസ്റ്റ് ആർട്ടൊന്നല്ല. ഇപ്പോൾ ഞാനിപ്പോ പ്രൊട്ടസ്റ്റ് ആർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് തന്നെ പൊതുവെ ആൾക്കാർക്ക് എന്തൊക്കെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റും റിലീജിയസ് വ്യൂ പോയിന്റ് അതൊക്കെ ഉണ്ടെങ്കിൽ ആർട്ടിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യുന്നതും ഒരു അപ്രീഷിയേഷനാണ്. അത് അതുകൊണ്ട് തന്നെ വളരെ ഒരു കാമിങ് ഇഫക്റ്റ് ആണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ നമ്മൾ വിനോദ് കോഴിക്കോട് ആയിട്ട് കുറച്ച് അവിടെ ഞാൻ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ മാനേജറെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് സംസാരിക്കും. അവിടുത്തെ ഒന്നാമത് ഞാൻ കേരളത്തിൽ തന്നെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് ആൾക്കാർ സൗഹൃദം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് കോഴിക്കോട്ടുകാർ. അപ്പൊ അവിടെ വന്നിട്ട് ചിലരൊക്കെ വന്നിട്ട് ഭയങ്കര സ്നേഹത്തോടുകൂടി ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക് കാണലും സംസാരിക്കലും ഇതൊക്കെ. ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ കുറെ നേരമായാലും ഇവിടെ നിൽക്കുന്നു, കുറച്ച് ജ്യൂസ് വാങ്ങിത്തരട്ടെ. അപ്പൊ ഭയങ്കര ആൾക്കാർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ അത് വല്ലാത്തൊരു നമുക്ക് തന്നെ ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ട്.
അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു ചോദ്യം, അതായത് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി നടക്കാറുണ്ട്, ഞാൻ കാണുന്ന ലോകമല്ല ദൃശ്യങ്ങളല്ല നജീബ് കാണുന്നത്, കാരണം ഒബ്സേർവിങ് നജീബ് ഒബ്സേർവ് ചെയ്യുന്ന പോലെയല്ല ഞാൻ ചിത്രം വരയ്ക്കുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ ഒബ്സേർവ് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മൾ വളരെ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ആണ്. എൻ്റെ വീട്, എൻ്റെ പരിസരം, എനിക്ക് വളരെ അതെങ്ങനെയാണ് മലയോടെയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നുള്ളതല്ലാണ്ട് ചില സമയത്ത് നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ സുന്ദരമാണല്ലോ എന്ന് തോന്നും. അപ്പം നമുക്ക് പലപ്പോഴും പല കാര്യത്തിലും നമുക്ക് ആ ഒരു വൗ ഫീലിംഗ് നഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഒരു ആളിപ്പോ എന്റെ വീട്ടിന്റെ പരിസരത്ത് ഒരു സംഭവം നോക്കി ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഒരാൾക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് വരയ്ക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്നുള്ളത്, ഞാനിത് മിസ്സായി പോയല്ലോ. ഞാൻ പക്ഷെ അത് ജീവിതത്തിലൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ, നമ്മൾ ഈ ഒന്നിനോടുള്ളൊരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നൊരു സംഭവം. ആർട്ട് ഒരു എപ്പോഴും ആ ഒരു വൗ ഫീലിങ്ങും ആ ഒരു എന്താ പറയുക യങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞമാതിരി തന്നെ ഒരു മൈൻഡ് യങ്ങാക്കി വെക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാരണം വെൻ യു ലുക്ക് അറ്റ് ബിക്കോസ് സോ മെനി തിങ്സ് റൈറ്റ്. ഇപ്പം ഈ ജനലിൻ്റെ അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്തുള്ള വ്യൂ ഇറ്റ്സ് എ സെയിം തിങ് റൈറ്റ്. ബട്ട് യു മൈറ്റ് ഒബ്സർവ് ആ മരം നോക്കിക്കഴിഞ്ഞാൽ വാട്ട് കംസ് ഇൻ യുവർ ആർട്ട് ഇസ് ഡിഫറെൻറ്റ്. ആ മരം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് എൽസ് ഇസ് കമ്മിങ് റൈറ്റ്. അതൊരു ഭയങ്കര ഒരു ഫോർച്ചുനേറ്റ് ഫീലിംഗ് അല്ലേ? ബാക്കിയുള്ള ചിത്രം വരയ്ക്കാൻ പറ്റാത്ത എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം
അല്ല, ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് ഈ നമ്മൾ എന്തെങ്കിലും എവിടെയും നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ചിത്രം വരയ്ക്കാൻ നോക്കുമ്പോൾ നമ്മളത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒബ്സർവ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം, നമ്മൾ ആൾക്കാർ പറയും ഓ അത് വരച്ചാൽ നല്ലൊരു ഇതായിരിക്കും, ഇത് വരച്ചാൽ നല്ലൊരു ഇതായിരിക്കും. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ, ഓസ്ട്രേലിയൻ ആർട്ടിസ്റ്റ് ജോസഫ് സബക്ക് വെക്കുന്നുണ്ട്. ഈസ് ലൈക്ക് വാട്ടർ കളറിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളിൽ വളരെ ഏറ്റവും ഒരു ടോപ്പ് ഫൈവിലൊക്കെ വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം അടുത്തൊരു ചിത്രം വരച്ച് ഞാൻ കണ്ടിരുന്നു. അതൊരു വാൾമാർട്ട് പാർക്കിംഗ് ലോട്ടാണ്. ആരും ആലോചിക്കില്ല വാൾമാർട്ട് പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആർട്ടിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സബ്ജക്റ്റ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസിനേക്കാൾ കൂടുതൽ നമ്മളതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. എവിടെയും ലൈറ്റും ഷാഡോസ് ഉള്ള എവിടെയും നമുക്ക് ചിത്രം വരയ്ക്കാം. ഇനോ അത് നമ്മൾ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു. ചില ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അവിടെയുള്ള ആൾക്കാർ ആ വാക്കിംഗ് ലോട്ടിലാണെങ്കിൽ ആൾക്കാരുടെയും അതേ അവിടുത്തെ വെഹിക്കിൾസിൻ്റെയും അവിടുത്തെ മൂവ്മെൻറ്റിൻ്റെയും അവിടുത്തെ എനർജിയോ എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ നോക്കുമായിരിക്കും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എവിടെ നോക്കിയാലും ഉണ്ട്. ബാക്കിന് നമുക്ക് കണ്ണുകളുണ്ട്, നമുക്ക് ചുറ്റുപാട് നോക്കാമെങ്കിൽ നമ്മൾ എപ്പോഴും ഇൻസ്പയറിങ് ഇത് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ചില സമയത്ത് നമ്മളെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ വാൾമാർട്ടിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളാ ഒരു സീൻ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അവിടുത്തെ എന്തെങ്കിലും ആണോ, എന്തെങ്കിലും ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റിങ് എന്തെങ്കിലും രീതിയിൽ അത് നമുക്കൊരു സ്പാർക്ക് തരുന്നുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം.
വാൾമാർട്ടിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പോൾ വാൾമാർട്ടിന്റെ ഒരു ചിത്രം വരയ്ക്കുക അല്ല, അങ്ങനത്തെ ഒരു പാർക്കിംഗ് ലോട്ടിന്റെ ചിത്രം വരയ്ക്കും. കാറുകൾ വരുന്നു പോകുന്നു, ആൾക്കാർ നടക്കുന്നു പോകുന്നു ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഡൈനാമിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സീൻ അറിയണം. ആൻഡ് ഇത് ആർട്ടിസ്റ്റുകൾക്ക് ഇത് ഒത്തിരി അറിയുണ്ടാവും. പക്ഷേ അത് ഇപ്പം ഒരാൾ നടന്നങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ അതിൽ കുറച്ച് ആൾക്കാരും വണ്ടികൾ വരുന്നതും പാർക്ക് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചിത്രം വരയ്ക്കുന്നത്. സ്റ്റാറ്റിക്കാണ് അത്. സ്റ്റാറ്റിക്കായി വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഒരാൾ നടന്നു പോകുന്നത് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ പോയാലും ആ ഇമേജ് വെച്ചിട്ടാണല്ലോ ഞാൻ വരയ്ക്കുന്നത് അല്ലേ. പിന്നെ അത് മാറി, പിന്നെ അടുത്ത കാർ അതേ സ്ഥലത്ത് കൂടെ വരുന്നുണ്ട്. അപ്പോൾ കാർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ലോട്ട് കൊണ്ടുവരണം കാർ. അത് ചിലപ്പം മണ്ടൻ ചോദ്യമാണെന്ന് പറഞ്ഞത്.
അത് മണ്ടൻ ചോദ്യമല്ല, ഔട്ട്ഡോർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇതൊക്കെ വലിയ ചലഞ്ചസ് ആണ്. പിന്നെ ഔട്ട്ഡോറിൻ്റെ മെയിൻ ചലഞ്ചസ് ഞാൻ പറഞ്ഞ പോലെ അവിടുത്തെ നമ്മുടെ ഹ്യൂഡിറ്റിയും അവിടുത്തെ വെയിലും ഇതൊക്കെ ഷാഡോസ് തന്നെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ആൾക്കാർ ഒന്നും പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ ഒരു സ്ഥലത്ത് ഒരു മെറീനയിൽ നിന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ബോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഒന്ന് ആ ബോട്ട് എടുത്ത് പോയി. അപ്പം അതൊക്കെ ഒരു ചലഞ്ചസ് ആണ്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പം നമുക്ക് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണൊക്കെ ഉള്ള കാര്യം ഫോട്ടോ എടുത്തിട്ട് ഒരു റെഫറൻസ് വയ്ക്കും ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ബെനഫിറ്റ് ഔട്ട്ഡോർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം. നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്ന പോലല്ല, ഒരു ഫിഡലിറ്റി ടു ദ സീൻ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇനോ നമ്മൾ അതേസമയം നമ്മൾ ഒരു ഇപ്പോൾ നമ്മളൊരു ഒരു സീൻ വരയ്ക്കുകയാണ് അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് വേറൊരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല.
അതെ
സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ഇവിടെ കോഴിക്കോട് ഇങ്ങനെ ചിത്രം വരച്ചപ്പോൾ ഞാൻ അവിടുത്തെ മിഠായിത്തെരുവുണ്ടല്ലോ, മിഠായിത്തെരുവിലത്തെ ഒരു ചിത്രം ഞാനൊരു ഫോട്ടോ നോക്കിയിട്ടാണ് വരച്ചത്. ഞാൻ തന്നെ എടുത്ത ഫോട്ടോ നോക്കിയിട്ടാണ് വരച്ചത്. പക്ഷെ എനിക്ക് ഞാൻ ഇവിടെയാണ് കൂടുതൽ വരച്ചിട്ടുള്ളത്, നാട്ടിൽ വരച്ചിട്ടുള്ളത് കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരെ വസ്ത്രധാരണ രീതിയൊക്കെ വയ്ക്കുമ്പോൾ ജാക്കറ്റ് ഇട്ട് പോയാൾ നടക്കുന്ന ആൾക്കാരും ഇതൊക്കെയാണ്. ഞാനിത് ഇവിടെയാണ് മിഠായി തരുന്നത് എന്ന് പറഞ്ഞപ്പോ പലരും ചോദിച്ചു, ഏഹ് ആൾക്കാരെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ
നടന്നു
പോലെ. മേ ബി ഒരു 50 years ഇങ്ങനെയൊക്കെ ആവുന്നല്ലോ, ഇങ്ങനെ ഒരാൾ കമന്റ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ട് ഒരു ക്ലീഷേ വരുമെന്നുള്ളത് എനിക്ക്. പിന്നെ എന്റെ പല ചിത്രങ്ങളിലും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എന്തെങ്കിലും വരച്ചു കഴിഞ്ഞിട്ട് എല്ലാ സീനുകളിലും ഒരേപോലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്, റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ.
അല്ല ഇപ്പം ഇപ്പൊ ഹോബി എന്നുള്ള രീതിയിൽ ഇപ്പം ആർട്ട് മാത്രമാണോ ഹോബി, അല്ല വേറെയും ഹോബീസ് ഉണ്ടോ ഡെവലപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഹോബീസ്?
ഇപ്പൊ അധികം ഇല്ല, ഞാൻ കൂടുതൽ ആർട്ടിൽ തന്നെ പല ഫേസസ് ഉണ്ടല്ലോ. ഒന്ന് ഇപ്പൊ ഞാൻ ആർട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് അത് ഹോബി. പിന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ ആർട്ട് ഇൻസ്ട്രക്ടറായിട്ട് ഞാനിപ്പോ ഒരു കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയും എനിക്കൊരു ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളത്, ആർട്ടും പഠിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ പഠിപ്പിക്കുന്നതിലേക്ക് കൂടുതൽ നമ്മളും പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് ട്രാവൽ ഇഷ്ടമുള്ളതുകൊണ്ട് ട്രാവലും ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, പല രാജ്യങ്ങളിൽ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് ഇൻസ്ട്രക്ഷനും ഇതും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ ഇസ്താൻബുളിലോട്ട് ഒരു ട്രിപ്പ് പോയിരുന്നു. ആ ട്രിപ്പിൻ്റെ സമയത്ത് ഞാൻ അവിടുത്തെ ഒരു ലോക്കൽ സ്റ്റുഡിയോ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒരു വർക്ക്ഷോപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പ്രത്യേകിച്ച് വേറെ കൾച്ചറുള്ള ആൾക്കാരും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ ഒരാഗ്രഹമുണ്ട്. പക്ഷേ ഇതാണ് ഞാൻ നോക്കുന്നത്. വേറെ ഒരു ഇത് സാധാരണ ആൾക്കാർ പറയും, നമ്മളൊരു ഒരു ഏതെങ്കിലും ഏരിയകളിൽ നമ്മളൊരു ഒരു വിധം നന്നായിട്ട് വരണമെങ്കിൽ ഒരു 10,000 hours ഒക്കെ അതിൽ എഫേർട്ട് എടുക്കും. നമ്മുടെ മനുഷ്യായുസ് ഇത്രയല്ല ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം വേറൊരു ഹോബി അങ്ങനെ ആലോചിക്കുന്നില്ല, കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്യാൻ.
മാൽക്കം ഗ്ലാഡ്വെൽ തന്നെ തിരുത്തിയിട്ടോ അയാള്, പിന്നെ അയാളുടെ എന്താ പറയുക മാഫിയ ബോംബ് ബോംബിംഗ് എന്ന പുസ്തകം വന്ന സമയത്ത് അയാൾ ആഡം ഗ്രാൻഡ് തിങ്ക് ഒക്കെ ഇന്നുള്ള ആഡം ഗ്രാൻഡിന്റെ പുസ്തകം വന്നപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് ഇറങ്ങി. അപ്പൊ അവര് സംസാരിക്കുന്നതിനിടയിൽ അയാളുടെ വേറൊരു പുസ്തകത്തിൽ മാൽക്കം ഗ്ലാഡ്വെൽ ഇതിനെ ഒരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ടൊരു സാധനം പറയണ്ടേ, ഗന്ധരാത വേസ് ഇൻ വിച്ച് ഈ 10,000 മണിക്കൂർ സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ കാര്യങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാമെന്നുള്ളതിൻ്റെ. അപ്പൊ അയാൾ ചോദിച്ചു, നിങ്ങളത് പറയും അന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന്റെ മുകളിൽ റിസർച്ചിന്റെ മുകളിൽ നമ്മളൊരു കാര്യം പറയുന്നു, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന കഥകളും എക്സാമ്പിൾസും ആണ് അന്ന് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നതും ആ പുസ്തകത്തിൻ്റെ ഔട്ട്ലയേഴ്സിൽ അവതരിപ്പിച്ചതെന്നുള്ളത്. പക്ഷെ ഇന്ന് ചിലപ്പം അതായിരിക്കില്ല ഉത്തരം എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ റീസെൻ്റ്ലി ആഡം ഗ്രാൻഡിൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് ഉണ്ട് ഹിഡൻ പൊട്ടൻഷ്യൽ. ആ ഹിഡൻ പൊട്ടൻഷ്യലിൽ പറയുന്നൊരു സംഭവം, നമ്മളെ വി ഷുഡ് ബി ക്രീച്ചേഴ്സ് ഓഫ് ഡിസ്കംഫേർട്ട് എന്ന്, നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി മാത്രമേ ഈ ലേണിംഗ് സോണിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആ മാതിരി തന്നെ പ്രാക്ടീസ് എന്നുള്ളത് വളരെ ബോറിങ് ആവുന്നതുകൊണ്ട് അത് പ്ലേ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അതിൽ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിവുണ്ടെങ്കിലും ചില കാര്യം നമുക്ക് എവിടെ എത്താതെ പോകുന്നത് കാരണം നമ്മൾ നമ്മളെ കംഫർട്ടബിൾ സോണിൽ നിന്നും മാറാൻ തയ്യാറാവുന്നില്ല. ഇപ്പം നേരത്തെ ഇപ്പോൾ വാട്ടർ കളറിലേക്ക് ചൂസ് ചെയ്തു എന്നുള്ളത്, വാട്ടർ കളർ വാസ് നോട്ട് നെസസറിലി യുവർ മോസ്റ്റ് കംഫർട്ടബിൾ ചോയ്സ് എന്നുള്ളത് ഇല്ല. അപ്പോൾ കംഫർട്ടബിൾ അല്ലാത്തൊരു ചോയ്സിൽ വരുന്നത് കൊണ്ട് കൂടുതൽ ലേണിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് നിരന്തരം റിപ്പീറ്റേറ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടും അതിനൊരു പ്ലേ ആക്കി മാറ്റുന്ന സമയത്ത് കാരണം എല്ലാവർക്കും ഒരേപോലെ അല്ല പഠിക്കുക എന്നുള്ളത്. സോ ഐ തിങ്ക് അധികം ഇപ്പോൾ ആൾക്കാർക്ക് ഇത് കേൾക്കുന്ന ആൾക്കാരിൽ ഉണ്ടാവും, ഇപ്പം ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുറേ കാലമായി ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ആൾക്കാർ, പാട്ട് അല്ലെങ്കിൽ അല്ലെ, അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പം ഇഫ് യു വോണ്ട് ടു ഗിവ് സ്മോൾ അഡ്വൈസ്.
ഞാൻ എല്ലാവരോടും സാധാരണ പറയാറുള്ളത്, ഒരു ഇപ്പം ആർട്ടിലുള്ള ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ഒരു സ്കെച്ച് ബുക്ക് വാങ്ങാം, ഒരു പെൻസിൽ, ഒരു ഇറേസർ, എന്നിട്ട് എവിടെ നിങ്ങൾ പോകുന്നുണ്ടോ ആ എവിടെ പോകുന്നാണ്ട് ഏത് സീനാണെങ്കിലും, നമ്മുടെ കഫേയിലിരിക്കുകയാണെങ്കിലും നമ്മുടെ ബസ്സിലിരിക്കുകയാണെങ്കിലും നമ്മുടെ ട്രെയിനിലിരിക്കുകയാണെങ്കിലും ജസ്റ്റ് സ്കെച്ച്, യുനോ അതൊരു തുടക്കമാണ്. യുനോ പിന്നെ ചില ആൾക്കാരെ എപ്പോഴും യുനോ ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് തിങ്ക് അബൌട്ട് ഒരു മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിൽ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്നും വേണ്ട. അത് എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഓ ഇങ്ങനത്തെ ഒരു സീൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു മൈൻഡ് ഒരു വിഷ്വൽ ഇമേജ് ഉണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യാം, അതും ചെറിയ വർക്ക്സ് ചെയ്യാൻ നോക്കുക. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് എവ്രി ഡേ, നേരത്തെ പറഞ്ഞ പോലെ ഈ യുനോ 10,000 hours അത് ഇതൊന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും, പക്ഷെ അതിൻ്റെ മെയിൻ ഇത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ സ്റ്റേജിലും നമ്മുടെ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യും. യുനോ ലേണിംഗ് എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതിപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പുതിയ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കൈ വഴങ്ങില്ല, നമ്മുടെ ബ്രെയിൻ വരില്ല, നമുക്ക് നമ്മളോട് പറയോ നമുക്ക് പോയിട്ട് ഇൻസ്റ്റഗ്രാം റീൽ എന്തോ വാച്ച് ചെയ്തുകൂടെ, അതാണ് കുറച്ചുകൂടി ഈസി ഉള്ളത്. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സിംപ്ലർ തിങ് ഡു സ്മോൾ തിങ്സ്. വലിയ 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 ഇതൊന്നും നോക്കാതെ ചെറിയ ചെറിയ ആസ്പെക്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എവറി ഡേ ഹാഫ് ആൻ അവർ. അതിപ്പോൾ ആർട്ടിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വലിയാതെ പെയിൻറ്റും സെറ്റപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പേസും സമയമൊക്കെ വേണം അതിന്. പക്ഷെ സ്കെച്ചിങ് ഒക്കെ ആണെങ്കിൽ എവിടെ വെച്ചും ചെയ്യാം. അപ്പം അങ്ങനെ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. പിന്നെ നമ്മളൊരു യുനോ നമ്മൾ ആ ഒരു ഒഴുക്കി കൂടി ഇങ്ങനെ പോവും. അത് ഒരു ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫേസിൽ മാത്രമേ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സിറ്റുവേഷനിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഫോളോ ചെയ്യുക, അവരുടെ വർക്ക് നോക്കുക, അങ്ങനത്തെ ഗ്രൂപ്പുകളായിട്ട് ഇടപെടുക. ഇപ്പം ഞാൻ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള തോന്നിയത് ഞാൻ ഈ പറഞ്ഞില്ല, ഒരു ലോക്കൽ ഗ്രൂപ്പ് ഞാൻ കണ്ടുപിടിച്ചത്, ഞങ്ങൾ ഔട്ട്ഡോർ പെയിൻറ്റിങ് ചെയ്തത്, അത് ശരിക്കും എന്നെ ട്രാൻസ്ഫോം ചെയ്തു. അപ്പം നമ്മൾ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു മൈൻഡ് സോണിലായിരിക്കും, അതിലോട്ട് അങ്ങനത്തെ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെയാണ് ഈ പ്രാക്ടീസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരസ്പരം വർക്കുകൾ ഷെയർ ചെയ്യുന്നു, നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നു, അവർ നമ്മൾ ഫോളോ ചെയ്യുന്നു, ഈ അതിലൂടെ പരസ്പരം എൻകറേജ്മെൻ്റ് ഒക്കെ വരും. അല്ലെങ്കിൽ ഒരു സോളിറ്ററി ആക്ടിവിറ്റി ആയിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് കൊണ്ടുപോകാൻ,
കാരണം ഡിസിപ്ലിൻ കുറച്ചും കൂടെ വേണം. ബേസിക്കലി ഞാൻ വായിച്ചൊരു സംഭവമാണ്, ഒരാൾ പറയുകയാണ്, ഫോർ മീ അലോൺ ഇസ് എ പ്ലേസ് എന്ന്. അതായത് എനിക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്, എനിക്ക് മാത്രം പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് എൻ്റെ സ്വകാര്യത, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സംഭവം. കാരണം അത്രയും എല്ലാ സ്ഥലത്തും ബഹളമാവുന്ന സമയത്ത് ഇവിടുന്ന് രക്ഷപ്പെട്ട് എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ളൊരിതിൽ ആ ഒരു അലോൺനെസ് തരുന്നൊരു സംഭവം കൂടിയാണ് ഇപ്പം വായനയോ അല്ലെങ്കിൽ എഴുത്തോ അല്ലെങ്കിൽ ചിത്രകലയോ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലും ഒരു സംഭവം. ആൾക്കാർക്ക് ദോ പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു ബി ലോൺലി, യു നീഡ് എ പ്ലേസ് ഓഫ് ബീങ് അലോൺ.
അതിൽ കംഫർട്ട് ഉണ്ടാകുന്നതും നല്ലൊരു കാര്യമാണ്. ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റുമായിരിക്കും, പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ദേ ബോർഡ് ഓർ ദേ നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പല ട്രാവലുകളും ചെയ്തിട്ടുള്ള ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്, ഞാൻ ഫാമിലി ആയിട്ടുള്ള ട്രാവൽ ചെയ്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേസമയം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിലും ഇതിലും ഇതായിട്ട് തോന്നിയില്ല. സ്വന്തമായിട്ട് ആലോചനകളിലും അത് ആയിട്ട് മുഴുകിക്കൊണ്ട് അല്ലെങ്കിൽ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആർട്ട് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ സ്വന്തം പ്രസൻസിൽ തന്നെ വേറെ ആരില്ലെങ്കിലും അതിൽ തന്നെ കംഫർട്ട് കണ്ടെത്തുന്നത് നല്ലൊരു, ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ടൂൾ തോന്നിയിട്ടുള്ളത്.
എന്തായാലും നമ്മള് എത്ര നേരമായി നമ്മുടെ അത് ഏതാണ്ട് ഒരു മണിക്കൂറാകുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, കാരണം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ഒരു എനിക്ക് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം കോൺവെർസേഷൻസ് ആണ്. പലപ്പോഴും അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർക്കുള്ളൊരു ഒരു ധാരണ ഉണ്ട്, പീപ്പിൾ മാറ്റർ മച്ച് മോർ ദാൻ, നമ്മളിപ്പം ചിത്രങ്ങൾ കാണുക, വീഡിയോയിൽ യാത്ര ചെയ്ത സ്ഥലങ്ങൾ കാണുക, പക്ഷെ ആൾക്കാരുടെ ഉള്ളിലേക്ക് പോകുക എന്നുള്ള ലോങ് കോൺവെർസേഷൻസ് അത് കേൾക്കുകയും അത് അങ്ങനത്തെ പറയാനുള്ളൊരു ഒരുമിച്ചിരുന്ന് അതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ച നമ്മൾ വന്ന് നമ്മൾ ഇതിലേക്ക് തുടങ്ങുന്നത്, പക്ഷെ നമ്മൾ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ താഴത്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ, പക്ഷേ അവിടുത്തെ ടോപ്പിക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയതുകൊണ്ട് വന്നില്ല. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ആസ് വി ട്രൈ ടു ക്ലോസ്, പുസ്തകങ്ങൾ പുസ്തകങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ്, അത് നമുക്ക് പുതിയൊരു വേൾഡ് നമ്മൾ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ആർട്ടിനും ഉണ്ട് ഇല്ല എന്നല്ല, ഞാൻ യു കെയിൽ താമസിക്കുന്ന സമയത്ത് യു കെയിൽ അവിടെ അവരുടെ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരു വലിയ പെയിന്റിങ്ങിന്റെ മുമ്പിൽ ആൾക്കാർ ഇരിക്കണായിട്ടുണ്ട്.
അവിടെ പല മ്യൂസിയങ്ങളിലും അവർ
ഇരുന്നേരം എത്ര നേരം അവർ ഒരു മണിക്കൂറൊക്കെ ആൾക്കാർ അതിന്റെ പല പല വശത്ത് കൂടെ അങ്ങനെ പോയി. അത് ഞാനിപ്പം ലൂ മ്യൂസിയത്തിൽ ഞങ്ങൾ പോയപ്പം ഓട്ടപ്രദക്ഷിണായിരുന്നു, പക്ഷെ അവിടെ അങ്ങനെയാണല്ലോ എല്ലാവരും കണ്ടിട്ട്. ഇപ്പൊ മൊണാലിസ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ എല്ലാവരും കണ്ടിട്ട് അവിടെ വരെ എത്തിക്കഴിഞ്ഞു അയ്യത് ചെറുതാണല്ലോ എന്നുള്ളൊരു തോന്നി. പക്ഷെ നമ്മളുടെ ഒക്കെ മനസ്സിൽ മൊണാലിസ എന്ന് പറഞ്ഞ വലിയൊരു ഇത് വെച്ചല്ലേ. അപ്പം ദ ക്വസ്റ്റ്യൻ വാസ് ആക്ച്വലി ഓൺ എ ബുക്ക്, അതായത് പുസ്തകം വായിക്കുന്ന സമയത്ത് ആർട്ടുമായി ബന്ധപ്പെട്ട്, ഇപ്പം ആർട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു ഒരു ആർട്ടിൻ്റെ ഒരു ജനറൽ സംഭവം മനസ്സിലാക്കാൻ, വല്ല ബയോഗ്രഫിയോ മെമ്മോർസോ ആർട്ടിൻ്റെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ, അല്ലാതെ ആർട്ടിൻ്റെ കോംപ്ലക്സിറ്റീസ് മനസ്സിലാക്കാനല്ല, പക്ഷേ ടു അപ്രീഷിയേറ്റ് ആർട്ട് ബെറ്റർ, എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടോ?
അങ്ങനെ ക്ലാസിക്കായിട്ട് ആർട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ബുക്കുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ തിയറിയും ഇതൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ തോന്നിയിട്ടുള്ളത് ആർട്ടിസ്റ്റുകളെ കുറിച്ചുള്ള ബുക്കുകളാണ്. ഇപ്പം ഈ വാൻ ഗോയിൻ്റെ കുറിച്ചുള്ള ബുക്കുണ്ട്, ലസ്റ്റ് ഫോർ ലൈഫ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ ടൈറ്റിൽ. അത് ഭയങ്കര ഒരു പോയിഗ്നന്റ് അതിൻ്റെ പോർട്രയലാണ്. അപ്പം അങ്ങനെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് വായിക്കുന്നത്, അവരുടെ ജേർണിയെ കുറിച്ച് വായിക്കുന്നത്, അവരുടെ സ്ട്രഗിൾസ്, അതെനിക്ക് അതിലൂടെ കുറേ ആർട്ടിനെ കുറിച്ചുള്ള സംസാരങ്ങളുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ തന്നെ ഇപ്പോൾ വളരെ കുറച്ചാണ് ഞാൻ അങ്ങനെ ആർട്ടിനെ കുറിച്ചുള്ള, ഞാൻ ക്ലാസിക്കലി ആർട്ടിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പണ്ട് പറഞ്ഞ പോലെ ചന്ദ്രമാഷായിട്ടിരുന്നിട്ടുള്ള കുറച്ച് ആർട്ട് പഠിച്ച് തന്ന സമയത്തുണ്ട്, അത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ. അല്ലാതെ ഇവിടെ ഞാൻ വളരെ കുറച്ച് വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ടുള്ളു, ഒന്ന് രണ്ട് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട്. അതും വളരെ ഷോർട്ടായിട്ടുള്ള 1 or 2 days വർക്ക്ഷോപ്പ് അതിലൂടെ. പക്ഷെ അതിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ലൈഫിനെ കുറിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതിലൂടെ വരുന്നത്. പിന്നെ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇപ്പോൾ പല മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടും, ലൈക്ക് ഇംപ്രഷനിസ്റ്റ് മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ക്യൂബിസം അങ്ങനത്തെ മോഡേൺ ആർട്ട്, ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലൊക്കെ വായിക്കുന്ന നന്നായിരിക്കും. പക്ഷെ അതത്ര ഒരു നെസസിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇൻട്രസ്റ്റ് വെച്ച് പോകണം. ഇപ്പോൾ ഞാൻ അടുത്ത് ഇവിടെ സാൻ ഫ്രാൻസിസ്കോയിലെ എക്സിബിഷൻ ഉണ്ടായിരുന്നു, സാർജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ്, അമേരിക്കൻ ആർട്ടിസ്റ്റ്. പക്ഷെ ഒരുപാട് ആൾ ട്രാവൽ ആയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ആൾ. എത്ര 10-15 years സ്പെയിനിലൊക്കെ പോയിട്ട് പല ഹിസ്റ്റോറിക്കൽ പ്ലേസസും അൽഹാംബ്ര അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ആർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ആളുടെ അപ്രോച്ചും ആളുടെ ആൾ കുറേ വാട്ടകളും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ ആർട്ടിസ്റ്റുകളെ വായിച്ചിട്ട് അവർ അതിലൂടെ ആർട്ടിൻ്റെ പാത്ത് ഡിസ്കവർ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതനുസരിച്ചിരിക്കും പിന്നെ എത്രമാത്രം ഇൻട്രസ്റ്റ് എന്നുള്ളത്. ശരിക്കും ആർട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, യുനോ യുനോ ഫസ്റ്റ് ആർട്ട് എവിടെ ഈജിപ്തിലും ടൂംബിൻ്റെ ഇൻസൈഡിലൊക്കെയാണ് ആൾക്കാർ ആർട്ട് ചെയ്തിരുന്നത്. അതിനു മുമ്പും യുനോ ഇപ്പോൾ ഇവിടുത്തെ നേറ്റീവ് ഇന്ത്യൻസും അതിനു പുറമെ പല രാജ്യങ്ങളിലും ഈ റോക്ക് ആർട്ടും ഇതൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹിസ്റ്ററിയുള്ള ഒരു സംഭവമാണല്ലോ. അപ്പം അതിലൂടെ തന്നെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ തുടങ്ങിയിട്ട് അത്രയും കാലങ്ങളായിട്ടുണ്ട്, പക്ഷേ റിട്ടേൺ റെക്കോർഡ് തുടങ്ങിയിട്ട് അത്രയും ആയിട്ടില്ല. അതിന് മുമ്പേ ആർട്ട് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റിച്ച് ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഇഫ് യു ക്ലാസിക്കലി നമ്മൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റഡി ചെയ്യാനുണ്ട്. അതിലൂടെ ഇൻഫ്ലുവൻസും ആൾക്കാരുടെ പലവിധ, ഇപ്പം ഞാൻ അടുത്ത് ഇത് നമ്മുടെ സംഭവം സബ്ജക്റ്റ് മാറിപ്പോവാണ്, എന്നാലും ഇപ്പം അടുത്ത് ഞാൻ ഞങ്ങൾ പെറുവിലോട്ട് ട്രാവൽ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ അവിടുത്തെ ചർച്ചസും ഇതൊക്കെ കാണുമ്പോൾ ആ ചർച്ചസും ഇതിലൊക്കെ കുറച്ച് ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഉണ്ടായത് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. എന്തുകൊണ്ടാണ് അവിടെ, പക്ഷേ അവിടെ മുസ്ലിം ഇൻഫ്ലുവൻസ് ഭയങ്കര കുറവാണ്, മുസ്ലിം ഇൻവേഷൻസ് ഒന്നും അവിടെ വന്നിട്ടില്ല. പക്ഷേ അവിടെ സ്പാനിഷ് കോൺക്വസ്റ്റ് നടന്ന സമയത്ത് അവർ സ്പാനിഷ് ആർക്കിടെക്ചർ അവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പക്ഷെ അതേ സമയത്ത് സൗത്ത് സ്പെയിൻ ആ സമയത്ത് റൂൾ ചെയ്തിരുന്നത് മൂറിഷ് യുനോ എംപയേഴ്സ് ആയിരുന്നു. ലൈക്ക് 1400s, റൈറ്റ്? അപ്പൊ അവരുടെ ബിൽഡിംഗ് അൽഹാംബ്ര പോലുള്ള ആൻഡലൂഷ്യൻ ബിൽഡിങ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആർക്കിടെക്ചറും ഇതൊക്കെ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഉള്ളതായിരുന്നു. അത് പരിചയമുള്ള ആൾക്കാർ ഇവിടുത്തെ ചേർച്ചിൽ വരെ ആ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു. അത് കൂടുതൽ സിംബോളിക് ആയിട്ടുള്ളതായിരുന്നു, കാരണം ഇസ്ലാമിക് ഇതനുസരിച്ചിട്ട് അവർ കൂടുതൽ ലൈഫ് ഡെപ്പിക്ട് ചെയ്യുന്നത് കുറവാണ് ഇതിൽ, ഈ ചിത്രങ്ങളിലൂടെ. അപ്പോൾ അവർ കുറേ പാറ്റേൺസും ഇതൊക്കെയാണ് കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ ആ പാറ്റേൺസ്, ഒരു പാറ്റേൺസ് നോക്കി കാണാം അതിലൊരു ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന്. ഒരു ചേർച്ചിൻ്റെ അകത്താണെങ്കിലും അത് ആ കൾച്ചറൽ ഇൻഫ്ലുവൻസ് അതെ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആർട്ടിനെ കുറിച്ചുണ്ട്. ആർട്ടിൻ്റെ ആ ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ആര് എന്തിനൊക്കെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇറ്റാലിയൻ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പല ആർക്കിടെക്ചർ കാണുമ്പോൾ നമ്മൾ ഈ ഡോമൊക്കെ കാണും. ആ ഡോം പല യുനോ അറേബ്യൻ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിലൂടെയാണ് ഈ ക്രിസ്ത്യൻ സ്ഥലങ്ങളും ഡോമും ഇതൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. ആർട്ടിനെ കുറിച്ച് പഠിക്കാനെങ്കിൽ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് നമ്മുടെ ചരിത്രം പോലെ തന്നെ.
അതെ, കാരണം എന്താന്ന് പറഞ്ഞാൽ ആർട്ടിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു സ്റ്റെപ്പ് ഇൻ ടു ഹിസ്റ്ററി ഓൾസോ, ചരിത്രം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ കവിതകളിലും അതേമാതിരിയുള്ള സംഭവമാണ്. ഇപ്പൊ ഞാൻ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, കുറെ കാലമായിട്ടില്ല. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ കവി, ഒരു കവിയുടെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കവിയെ പറ്റി വായിക്കും. എന്നിട്ട് അവിടെ കവി വളർന്ന സാഹചര്യവും സാധനങ്ങളും ഇങ്ങനെ വായിക്കും. അപ്പൊ അത് കഴിയുമ്പം, കാരണം അങ്ങനെ നോക്കിയാൽ മാത്രം ആ കവിതയ്ക്ക് ഒരു പ്രത്യേകിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ, ഐ മീൻ എങ്ങനെ പോയാലും ട്രാൻസ് പരിഭാഷപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് കവിത. കാരണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമല്ലോ. ഞാനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം നഷ്ടപ്പെട്ട കവിതയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ ഭാഷ ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ടൈം ഇത്. പക്ഷേ ദർ ഇസ് എ ഹിസ്റ്ററി ബിഹൈൻഡ് എവ്രി ഫോം ഓഫ് ആർട്ട് എന്നുള്ളതാണ്. ആ ഒരു കഥ, ആ ഒരു ഹിസ്റ്ററി എന്താണെന്നുള്ളത് നോക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ പൊളിറ്റിക്സ്, ആ കാലഘട്ടത്തിലെ സംസ്കാരം, ഓൾ ദി വേൾഡ് ഈവൻസ്, അതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു
സംഭവം
ആളുടെ ലൈഫിൽ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചു പോവാം. പക്ഷെ എന്നാലും ഒരു ഒരു ഒരാളുടെ ഒരു ചോദ്യം ചോദിച്ചതിൽ നിന്നും നമ്മൾ ഇവിടം വരെ എത്തി.
ഇവിടം വരെ എത്തി അത് വളരെ വളരെ സന്തോഷം. കാരണം ഒന്നാമത് ഞാൻ ആർട്ട് പരിപാടികളായിട്ട് ഞാൻ അങ്ങനെ അധികം ഇന്റർവ്യൂവൊന്നും അധികം ഒന്നല്ല, തീരെ ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ ഞാൻ പേഴ്സണൽ ഇന്ററാക്ഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ, പിന്നെ വർക്ക് ഏരിയയിലാണ് എന്തെങ്കിലും പാനൽസും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിക്കാനും ഇനോ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും ഇതിലൊക്കെ പറ്റിയൊരു വലിയ വലിയ സന്തോഷം. എന്നെ ഇങ്ങനത്തെ ഒരു ഇവന്റിലോട്ട്, ഇത് പരിപാടിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിലും വളരെ സന്തോഷം.
ഇപ്പം ആർട്ടിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം ചോദിച്ചാൽ, ഈ പുസ്തകം വായിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നജീബിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം കേട്ടോ.
സാധാരണ ചിത്രങ്ങളെ അവിടെ അവിടെയാണ് ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. നജീബ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്, അതിലൂടെയാണ് ഞാൻ മിക്കവാറും പബ്ലിഷ് ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും വർക്ക്ഷോപ്പ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ, അതേപോലെ പലയിടത്തും യാത്ര ചെയ്യുമ്പോൾ. പിന്നെ വേറൊരു മൂവ്മെന്റ് ഉണ്ട്, അർബൻ സ്കെച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഞാൻ തൃശ്ശൂർ വെച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പെയിന്റ് ചെയ്തു. ഒരു 10-15-20 ആൾക്കാരുണ്ടായിരുന്നു അവിടെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ എപ്പോഴും ഉണ്ട്, അവർ പോസ്റ്റ് ചെയ്യാറുണ്ട് പിക്ചറുകൾ. പക്ഷേ അങ്ങനെ ഇപ്പോൾ അതാണ് ഒരു സ്കെച്ചിങ്ങിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ലോകത്തിൻ്റെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ലൈക്ക് മൈൻഡഡ് ആൾക്കാർ ഇതിനെ കണ്ടെത്താനും പരിചയപ്പെടാനും ഇതിനൊക്കെ ഉള്ളൊരു സാഹചര്യം തരുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്.
അപ്പം താങ്ക് യു.
Thank you so much.
Okay. Okay. Have a nice day. Okay.